മാഗോഗ് എന്നിവ യുദ്ധത്തിനായി കൂട്ടിച്ചേർത്തിരിക്കുന്നത് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തു നിന്നും തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകപ്പുകയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിന്റെ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആപാലവൃതം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നത് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധിയുണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചുകൊടുത്തു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്കെടുത്ത് വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്യയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്യ രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതിക്കാത്ത ഏവനെയും തീപ്പൊയ്യയിൽ തള്ളിയിടും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശം ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രവുമില്ല, ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത് ഇതാ: മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞു. ഓയി, സിംഹാസനത്തിൽ ഇരിക്കുന്നവനിതാ, ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫായും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവൻ അരുവിയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് അത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ബോഷ്ക് പറയുന്ന ഏവനുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ അത് രണ്ടാമത്തെ മരണം. അന്ത്യപാത ഏഴും നിറഞ്ഞ് ഏഴ് കലശമുണ്ടായിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക, കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിശുദ്ധയിൽ ഉയർത്തിയിരുന്ന ഒരു വൻമനയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവതേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിന്റെ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. എന്നോട് സംസാരിച്ചു വന്ന നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവ് പോലുണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു. അതിന്റെ വീതിയും നീളവും സമം അളവ് പോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു. 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ അതിന്റെ മതിൽ അളന്നു. മനുഷ്യന്റെ അളവിന് എന്ന് വെച്ചാൽ ദൂതന്റെ അളവിന് തന്നെ 144 മുഴമുണ്ടായിരുന്നു. മതിലിന്റെ പണി സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിനൊത്ത തങ്കവുമായിരുന്നു. നഗരത്തിന്റെ അടിസ്ഥാനങ്ങൾ സകല രത്നവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഒന്നാം അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് നീലരത്നം, മൂന്നാമത്തേത് മാണിക്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് നഖവർണി, ആറാമത്തേത് ചുവപ്പ് കല്ല്, ഏഴാമത്തേത് പീതാംബരം, എട്ടാമത്തേത് ഗോമേതകം, ഒമ്പതാമത്തേത് പുഷ്യരാഗം, പത്താമത്തെ വൈഢൂര്യം, 11 പത്മരാഗം, 12 സുഗന്ധിരത്നം, 12 ഗോപുരവും 12 മുത്ത്, ഓരോ ഗോപുരവും ഓരോ മുത്തുള്ളതും നഗരത്തിന്റെ വീര് സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു, ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. അതിന്റെ ഗോപുരങ്ങൾ പകൽക്കാലത്ത് അടക്കയില്ല, രാത്രി അവിടെ ഇല്ലല്ലോ. ജാതികളുടെ മഹത്വവും ബഹുമാനവും അതിലേക്ക് കൊണ്ടുവരും. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും ലേശതയും പോഷ്കും പ്രവർത്തിക്കുന്നവനാരും അതിൽ കടക്കയില്ല. ഭീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സുഭാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളങ്ക് പോലെ ശുഭ്രമായ ജീവജലനദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് കരയമാക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായിച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെ കുഞ്ഞാടിന്റെയും സുഭാസനം അതിലിരിക്കും. അതെ, അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. അവർ അവന്റെ മുഖം കാണും. അവന്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും. പിന്നെ അവൻ എന്നോട് ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. പ്രവാചകന്മാരുടെ ആത്മാക്കളുടെ ദൈവമായ കർത്താവ് വേഗത്തിൽ സംഭവിക്കേണ്ടത് തന്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുപ്പാൻ തന്റെ ദൂതനെ അയച്ചു. ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു. ഈ പുസ്തകത്തിലെ പ്രവചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു. ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുന്ന യോഹന്നാൻ എന്ന ഞാൻ തന്നെ. കേൾക്കുകയും കാണുകയും ചെയ്ത ശേഷം അതെനിക്ക് കാണിച്ചെന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണ് നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്, അരുത്, ഞാൻ നിന്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ പുസ്തകത്തിലെ വചനം പ്രമാണിക്കുന്നവരുടെയും സഹവൃത്യനത്തെ ദൈവത്തെ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയമെടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ വചനം മുദ്രയിടരുത്. അനീതി ചെയ്തവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തനും അവന്റെ പ്രവർത്തിക്കതൊക്കെ വണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രമലക്കുന്നവർ ഭാഗ്യവാന്മാർ. നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭൂവിഷ്ടിൽ ഭൂഷ്കിൽ പ്രിയമുള്ളവരും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോട് സാക്ഷീകരിപ്പാൻ എന്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിന്റെ പേരും വംശവും ശുഭ്രമായ ഉദയ നക്ഷത്രവുമാകുന്നു. വരിക എന്ന ആത്മാവും മണമാറ്റിയും പറയുന്നു. കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ. ദാഹിക്കുന്നവൻ വരട്ടെ. ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ, അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പ്രവചന പുസ്തകത്തിലെ വചനങ്ങളിൽ നിന്ന് ആരെങ്കിലും വലത് നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയും. ഈ ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ, ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. യാക്കോബ് എഴുതിയ ലേഖനം. ദൈവത്തിന്റെയും കർത്താവിന്റെയും യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതിയത്. ചിതറി പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതാശേഷം സന്തോഷമെന്ന് എണ്ണുകയും. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തക്ക പ്രവൃത്തി ഉണ്ടാകട്ടെ. നിങ്ങളിൽ ഒരുത്തിന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ വർദ്ധിക്കാതെ എല്ലാവർക്കും അവിധോരമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ. അപ്പോൾ അവന് ലഭിക്കും. എന്നാൽ അവനൊന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റഴിച്ചലയുന്ന കടൽ തിരവയ്ക്ക് സമം. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇത് മനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരനാകുന്നു. എന്നാൽ എളിയ സഹോദരന്റെ തന്റെ ഉയർച്ചയിലും ധനവാനോ പുല്ലിന്റെ പൂ പോലെ ഒഴിഞ്ഞു പോകുന്നവനാകിയാൽ തന്റെ എളിമയിലും പ്രശംസിക്കട്ടെ. സൂര്യൻ ഉഷ്ണക്കാറ്റോടെ ഉദിച്ചിട്ട് പുല്ല് ഉണങ്ങി പൂതീർന്ന് അതിന്റെ രൂപഭംഗി കെട്ടുപോകുന്നു. അതുപോലെ ധനവാനും തന്റെ പ്രയത്നങ്ങളിൽ വാടിപ്പോകും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. എന്റെ സഹപ്രിയ സഹോദരന്മാരെ, വഞ്ചിക്കപ്പെടരുത്. എല്ലാ നല്ല ദാനവും തികഞ്ഞവരം ഉയരത്തിൽ നിന്നും വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്നും ഇറങ്ങി വരുന്നു. അവന് വികാരമോ ഗതി വ്യവസ്ഥകളുള്ള നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഇതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ വിചരിക്കുന്നു. ഈ സഹോദരന്മാരെ, നിങ്ങളതറിയുന്നുവല്ലോ, എന്നാൽ ഏത് മനുഷ്യനും കേൾപ്പാൻ വേഗതയും പറവാൻ താമസവും കോപത്തിന് താമസമുള്ളവനായിരിക്കട്ടെ. മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയും ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനവും സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്യുക കൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായി വിധിപ്പീൻ. ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് വെക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ടു, താൻ ഇന്ന രൂപമായിരുന്നു എന്നുടനെ മറന്നുപോകുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായ പ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നില്ല. പ്രവൃത്തി ചെയ്യുന്നവൻ ആയി താൻ ചെയ്യുന്നതിന്റെ ഭാഗ്യവാനാകും. നിങ്ങൾ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തിനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു ഒരു ദരിദ്രൻ വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേനെ ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്കുക അല്ലെങ്കിൽ എന്റെ പാദപീഠത്തിങ്കിൽ ഇരിക്കുക എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പ്രമാണമില്ലാത്ത ന്യായരഹിതമായി വിധിക്കുന്നവരായല്ലോ. പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന് തെരഞ്ഞെടുത്തിരിക്കുന്നില്ലയോ? നിങ്ങളോ ദരിദ്രനെ അപമാനിച്ചിരിക്കുന്നു. ധനവാന്മാരല്ലയോ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? അവരല്ലയോ നിങ്ങളുടെ ന്യായസ്ഥാനങ്ങളിലേക്ക് അയച്ചു കൊണ്ടുപോകുന്നത്? നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവരല്ലയോ ദുഷിക്കുന്നത്? എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന് തിരുവെഴുത്തിനൊത്തവണ്ണം രാജകീയ ന്യായ പ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നുവെങ്കിൽ നമ്മൾ മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു, നിങ്ങൾ ലംഘനക്കാർ എന്ന് ന്യായ പ്രമാണത്താൽ തെളിയുന്നു. ഒരുത്തൻ ന്യായ പ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീരുന്നു. വ്യഭിചാരം ചെയ്യരുതെന്ന് കൽപ്പിച്ചവൻ കൊല ചെയ്യരുതെന്ന് കൽപ്പിച്ചിരിക്കുന്നു. നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല ചെയ്യുന്നുവെങ്കിൽ ന്യായ പ്രമാണം ലംഘിച്ചവനായി തീർന്നു. സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ. കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും. കരുണ ന്യായവിധിയെ ജയിച്ചേ പ്രശംസിക്കുന്നു. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികളില്ലാതെ ഇരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷപ്രാപിക്കുമോ? ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായിരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പെടുകയും ചെയ്യുവിനെന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തയാൽ സ്വതവേ നിർജീവമാകുന്നു. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക. ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികൾ കാണിച്ചു തരാം. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? നമ്മുടെ പിതാവായ അബ്രഹാം തന്റെ മകനായ ഇസാക്കിനെ ആഗോളത്തിൽ മേലർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവന്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അതവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. അവണ്ണം രാഹാബ് എന്ന വേശ്യയും ദൂതരെ കൈക്കൊള്ളുകയും വേറൊരു വഴിയായി പറഞ്ഞയക്കുകയും ചെയ്തതിന് പ്രവൃത്തികളാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? ഇങ്ങനെ ആത്മാവിനാലല്ലാത്ത ശരീരം നിർജീവമായി തീർന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമായിരുന്നു. സഹോദരന്മാരെ അധികം ശിക്ഷാവിധി വരുമെന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉദാഷ്ടക്കന്മാരാകരുത്. നാം എല്ലാവരും പലവിധം തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കളിഞ്ഞാണ് കാണത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിയാണിരുന്ന ഇട്ട് അതിന്റെ ശരീരം മുഴുവനും തിരിക്കുന്നതല്ലോ. കപ്പലിന് എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് പൂതിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവെങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട്ടുതീയാക്കുന്നു, കരട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ, അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി രോഗമായി ദേഹത്തിന്റെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിനെ തീപിടിക്കുകയും ചെയ്യുന്നു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഇവകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു, മരുങ്ങിമിരിക്കുന്നു നാവിനെയോ. മനുഷ്യർക്ക് ആർക്കും മരിക്കാനാവതല്ല, അതടങ്ങാത്ത ദോഷം, മരണകാരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാഹചര്യത്തിലുണ്ടാക്കിയ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്നും മധുരവും കയ്പുള്ള വെള്ളവും പുറപ്പെട്ടു വരുന്നു വരുമോ? സഹോദരന്മാരെ, അത്തിവൃക്ഷം ഒരു പഴവും മുന്തിരിവള്ളി അത്തിപ്പഴവും കായ്ക്കുമോ? ഉപ്പുറവയിൽ നിന്ന് മധുരമുള്ള വെള്ളം പുറപ്പെടുകയുമില്ല. നിങ്ങളിൽ ജ്ഞാനിയും വിവേകമായവനാർ, അവൻ ജ്ഞാനലക്ഷണങ്ങളുമായ സൗമ്യതയോടെ നല്ല ഉണ്ടപ്പിൽ തന്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പുള്ള ഈർഷയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്ക്ക് പറയരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവുമായതത്രേ. ഈർഷയും ശാഠ്യമുള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്ന് ജ്ഞാനമോ ഒന്നാമത്തത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലം നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും. നിങ്ങളിൽ ശണ്ടയും കലഹവും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നല്ലയോ? നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ടുമൊന്നും സാധിക്കുന്നില്ല. നിങ്ങൾ കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ടും രാജിക്കായി കൊണ്ട് കിട്ടുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിനല്ലാതെ വാജിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വ്യഭിചാരണികളായുള്ള ഒരേ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. അല്ലെങ്കിൽ തിരുവെഴുത്ത് വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അവൻ നമ്മിൽ വസിക്കുമാറാക്കിയ ആത്മാവ് അസൂയക്കായി കാംക്ഷിക്കുന്നുവോ? എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു. അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ. എന്നാൽ അവൻ നിങ്ങളെ വിട്ടുകൂടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ചു കരയുവീൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. സഹോദരന്മാരെ, അന്യോന്യം ദുഷിക്കരുത്. തന്റെ സഹോദരനെ ദുഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ന്യായപ്രമാണത്തെ ദുഷിക്കുകയും ന്യായപ്രമാണത്തെ വിധിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണത്തെ വിധിക്കുന്നുവെങ്കിൽ നീ ന്യായപ്രമാണത്തെ അനുഷ്ഠിക്കുന്നവനല്ല, വിധിക്കുന്നവൻ അത്രേ. ന്യായപ്രമാണം കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ. രക്ഷിപ്പാനും നശിപ്പാനും ശക്തനായവൻ തന്നെ. കൂട്ടുകാരനെ വിധിപ്പാൻ നീ ആർ? ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന് പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പീൻ. നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്. അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നതും ചെയ്യും എന്നല്ലോ പറയേണ്ടത്. നിങ്ങളോ വമ്പ് പറഞ്ഞ് പ്രശംസിക്കുന്നു. ഈ വക പ്രശംസയെല്ലാം ദോഷമാകുന്നു. നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപം തന്നെ. ദൈവേശ്വനയ്ക്ക് യോഗ്യമാകുന്നു പറയ്ക്കുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. മാധവ നിലനേകം തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നബ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുവനോടിക്കുന്ന വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നാം കൂടി വരാറുള്ള അനുഗ്രഹമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകി. നമ്മൾ കുറവുകളും കുറ്റങ്ങളും ഉള്ളവരാണെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ കുറവുകളെയൊക്കെ പോക്കി നമ്മൾ നിലവിളിക്കുമ്പോൾ അടുക്കിലേക്ക് വന്ന് നമ്മളെ ശുദ്ധീകരിക്കുന്ന നമ്മളെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ദൈവത്തെ നമ്മുടെ ആത്മ ശരീര മനസ്സിന്റെ സമർപ്പണത്തോടുകൂടി നമുക്ക് മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിന് നേർത്ത് നൽകി ചെയ്ത പിതാക്കന്മാരെയൊക്കെ വളരെ സ്നേഹാദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേക വന്നിയ മാമനച്ചൻ, പ്രിയപ്പെട്ട ഐസക് വി പ്രകാശച്ചൻ, പ്രിയപ്പെട്ട ബിജോയിയച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ ആരാധ്യ വൈദിക ശ്രേഷ്ഠരെയും ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 117-ാമത്തെ ഗീതം നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഗീതമാണ്. ലോകത്തിലേകെ ആശ്രയം എന്നേശു മാത്രം, ശോകങ്ങൾ ഏറി വന്നാലും എന്നാരംഭിക്കുന്ന ഗീതം ദൈവം പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം.
ലോകത്തിലേകയാശ്രയം എന്നീശു മാത്രം, ശോകങ്ങളേറി വന്നാലും. ലോകത്തിലേകയാശ്രയം എന്നീശു മാത്രം, ശോകങ്ങളേറി വന്നാലും. വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി. എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. ഉറ്റവരായിരുന്നവർ ദോഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ. ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും. വിൻശക്തിയാലെ നിത്യവും, വിൻശക്തിയാലെ നിത്യവും. ലോകത്തിലേകയാത്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. നേടിയതല്ല ഞാൻ നിന്നെ ക്രൂശിൻ സ്നേഹം, നേടിയ പാപിയാമെന്നേ. ഓടുന്നു ലാക്കിലേക്കു പാടുകളേറ്റു ഞാൻ, ഓടുന്നു ലാക്കിലേക്കു പാടുകളേറ്റു ഞാൻ. മാറുവാനാവതില്ലിനി, മാറുവാനാവതില്ലിനി. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും. മാറായുണ്ട് മരുവാതിൽ താരമില്ല മാറായിന്നാഥനാമേശു മാറാത്ത വാക്കുതന്നോൻ മാറുമോ വായവൻ മാറാത്ത വാക്കുതന്നോൻ മാറുമോ ആയവൻ മാറമധുരമാക്കിടും മാറമധുരമാക്കിടും ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലോ വിശ്വാസക്കപ്പൽ താഴുമോ ഈയുലകിൽ സാരമൂലനേറുന്നേ ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലും വിശ്വാസനായക പ്രിയ വിശ്വാസനായക പ്രിയ ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും നിൻശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസപ്പോരിൽ നിൽക്കുക പത്മോസിലെത്ര നാൾ ഞാനേകനായി പാർക്കണം പത്മോസിലെത്ര ഞാൻ ഞാളേകനായി പാർക്കണം വിശ്വാസത്യാഗമില്ലാതെ വിശ്വാസത്യാഗമില്ലാതെ ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധയുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ സുസ്ഥനും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, ഭാവിയുടായ അടിയാരോട് തന്നെ ചെയ്യുന്ന മത്സ്യ രാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോ ദുർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ദൃഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുന്നതിനുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശി ആ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യ മൃത്തമുറിയുമേ തമ്പുരാന്റെ അമ്മേ, ഭാവിയുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും ദേവതമ്പുരാനോട് നീ അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാറക്കുമോർ എല്ലാവരുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനും വിശുദ്ധന്മാരിൽ വസിക്കുന്നവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ തിരുമുമ്പാകെ നിൽപ്പാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലെന്നും നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നതിന് ഞങ്ങൾക്ക് ധൈര്യമില്ലെന്നും നിന്റെ കർത്തവ്യത്തിന് മഹത്വത്തിന് മുമ്പാകെ പറയുന്നതിന് ഞങ്ങൾക്ക് വചനമില്ലെന്നും നീ അറിയുന്നു. ഇത് ഹേതുവായിട്ട് നിന്റെ ഏറിയ അനുഗ്രഹങ്ങളാൽ ആത്മാർത്ഥമായി നിന്നെ വന്നിപ്പാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കണമേ. എന്തെന്നാൽ നീ താഴ്മയുള്ളവരെ സ്നേഹിക്കുന്ന ദൈവമാകുന്നു. ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കുകയും ഈ നേരത്തെ അനുഗ്രഹങ്ങളും ചെറുവയും കണ്ടെത്തുവാൻ ഞങ്ങളെ യോഗ്യന്മാരാക്കി തീർക്കുകയും ചെയ്യണമേ. നിന്റെ വിശുദ്ധ സ്ലീഹന്മാർക്ക് നീ പറഞ്ഞയച്ചതുപോലെ നിന്റെ പരിശുദ്ധതയുടെ ഔന്നത്യങ്ങളിൽ നിന്ന് നിന്റെ വിശുദ്ധ റൂഹാന ശക്തിയെ ഞങ്ങൾക്ക് പറഞ്ഞയക്കണമേ. അവൻ മൂലം ഞങ്ങൾ ശക്തി പ്രാപിക്കുകയും നിന്നെ ഞങ്ങൾ പ്രസാദിപ്പിക്കുകയും ചെയ്യണമേ. കർത്താവേ, നീ തിരഞ്ഞ് ഞങ്ങളെ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ. എന്തെന്നാൽ നീ ഞങ്ങളുടെ ആത്മാക്കളുടെ വിശുദ്ധിയും കണ്ണുകളുടെ പ്രകാശവും ഞങ്ങളുടെ ആയുസിന്റെ ഭരണകർത്താവും ഞങ്ങളുടെ ജീവന്റെ ബീജവും ഞങ്ങളുടെ ആശാബന്ധവുമാകുന്നു. കുറ്റമില്ലാത്ത ജീവിതത്തെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെല്ലാവരും ഏകശരീരമായി തീരുവാൻ നിന്റെ പരിശുദ്ധ റൂഹാന്റെ കൃപയാൽ ഞങ്ങളുടെ ശരീരങ്ങളെയും ആത്മാക്കളെ ശുദ്ധീകരിക്കണമേ. നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല പരിശുദ്ധിമാന്മാരുടെ കൂടെ ഞങ്ങൾക്ക് ഓഹരിയും അവകാശവും ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും തന്നെ. ആമീൻ. പിതൃപുത്രപരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. ആമുഖത്തിൽ ഞാൻ ഉറപ്പിച്ചതുപോലെ വീണ്ടും വളരെ ശ്രേഷ്ഠമായ ഒരു പ്രഭാതം ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. തമായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ ശുശ്രൂഷയില് പങ്കുചേരുവാൻ ദൈവം തമ്പുരാൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ലോകം നമ്മൾ ജീവിക്കുമ്പോൾ പതിവായി ഉറപ്പിക്കുന്നത് പോലെ നിരന്തരം നമ്മൾ കേൾക്കുന്ന പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ അനുഭവിയുണ്ടെങ്കിലും നമുക്ക് ശാന്തമായി വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും വ്യക്തിജീവിതത്തിന്റെ പരിമിതികളെ ദൈവസന്നിധിയിൽ ഏറ്റു പറയാനുള്ള നിമിഷങ്ങളായി നമുക്ക് ഈ സമയങ്ങളെ ഉപയോഗപ്പെടുത്താം. ലോകം അതിന്റേതായ പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും ഞാനും നിങ്ങളും ജീവിക്കുന്നത് തിന്മയും പ്രലോഭനങ്ങളും നിറഞ്ഞൊരു ലോകത്തിലാണ്. പലപ്പോഴും എത്ര നന്മയിൽ ജീവിക്കണം എന്ന് നാം ആഗ്രഹിച്ചാലും നമ്മെ നിരന്തരം തിന്മയിലേക്ക് ആകർഷിക്കുന്ന ഒരു ഒരു ചലനശക്തി നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ട്. അതിനെ പരാജയപ്പെടുത്തി നന്മയിൽ ചുവടുവെക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ദൈവമേ, ഏത് കുറവുകളാണ് പലപ്പോഴും അങ്ങയോടുള്ള ആഴമായ ബന്ധത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കുന്നത്? ആ കുറവുകളുടെ എല്ലാ ബന്ധനങ്ങളെയും ഛേദിച്ചു കളഞ്ഞ് അങ്ങയുടെ മുമ്പാകെ വിശുദ്ധിയോടും നന്മയിലും അങ്ങ് ഏത് തരത്തിൽ ഞാൻ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ ഫലത്തിൽ ജീവിക്കാനുള്ള എല്ലാ പരിശുദ്ധാത്മാവിന്റെ ആന്തരിക ശക്തിയും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ വഴിതെളിയിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ആഴ്ച സകല വാങ്ങിപ്പോയ ശ്രേഷ്ഠ പിതാക്കന്മാരെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ ഞായറാഴ്ച സകല വാങ്ങിപ്പോയ മാതാപിതാക്കളെയും ദൈവസന്നിധിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ പല ആളുകളും ചിന്തിക്കുന്നവരുണ്ടാകും, മരിച്ചതിനു ശേഷം എന്തിനാണ് നമ്മൾ ഓർക്കുന്നത്, എന്തിനാണ്? തീർച്ചയായിട്ടും വേദപുസ്തക അടിസ്ഥാനങ്ങളും സഭാവിശ്വാസങ്ങളും ഒക്കെ മാറ്റി നിർത്തിക്കോട്ടെ, അതിലൊക്കെ അതിന്റെ അർത്ഥങ്ങളും ആഴങ്ങളും അനവധിയുണ്ട്. എങ്കിലും നമ്മളെ വാങ്ങിപ്പോയി നമ്മളെ സ്നേഹിച്ചിട്ടുള്ള പല ആളുകളും ഇന്നും തീർച്ചയായിട്ടും നമ്മളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും പിന്തിരിക്കാനായിട്ട് കഴിയില്ല. പലപ്പോഴും നമ്മൾ ഒരാളെ ആഴമായി സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഏറ്റവും അടുത്ത് സ്നേഹിക്കുമ്പോൾ, ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളം നമ്മൾ കാണിക്കുന്നത് ആ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാതാപിതാക്കളോട് അല്ലെ വാങ്ങിപ്പോയവരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ആഴമായ അടയാളമാണ് നിരന്തരം അവരെ വിശുദ്ധ കുർബാനയിൽ ഓർക്കുക. അവരുടെ ആത്മാവിന് സ്വസ്ഥത ലഭിക്കാൻ, അവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുവാൻ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കുറവുകളുണ്ടെങ്കിൽ സർവശക്തനായ ദൈവവും വാകെ കണ്ണുനീരോട് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിച്ച് വീണ്ടും അവർക്ക് നന്മയുടെ ജീവിതം ലഭ്യമാകാൻ തമ്പുരാന് കരുണ തോന്നണമേ എന്ന് നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന തീർച്ചയായിട്ടും ഫലവത്താകും എന്ന് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ നമ്മളെ പരിശീലിപ്പിക്കുന്നത് ദൈവമാണ്, അത് വേണ്ടാന്ന് നമ്മളെ പറയിപ്പിക്കുന്നത് പിശാചുമാണ്. അതുകൊണ്ട് സകല വാങ്ങിപ്പോയവർക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ കരയുവാനും അവരോടുള്ള സ്നേഹം അവര് ശരീരം കൊണ്ട് വേർപെട്ടു പോകുമ്പോൾ അറ്റുപോകുന്നതല്ല, ആ സ്നേഹം വീണ്ടും നിലനിൽക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുവാനും ആ ബോധ്യം അവർക്ക് തിരിച്ചറിയത്തക്കവണ്ണം പ്രാർത്ഥന ഒരു മുഖാന്തരമായി, അല്ലെങ്കിൽ കർത്താവിന്റെ ഉള്ള വിശുദ്ധ ബലി ഒരു മാധ്യമമായി അവർക്ക് നിലനിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ ആത്മീയ ജീവിതം ഉപകരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ദിനങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കാനുള്ളത്
ഒമ്പതാം തീയതി ഭാഗ്യ സ്മരണാനഹായ മാസി സ്വാമി എപ്പിപ്പാലിയസ് പത്രാപോലത്തയുടെ 12-ാം ഓർമ്മയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് എല്ലാവർക്കുമൊക്കെ അറിയാം, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ജീവിച്ച് വളരെ ശ്രേഷ്ഠമായ ആത്മീയ ജീവിതം കാഴ്ചവെച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് എപ്പിപ്പാലിയസ് ത്രിവേണി. അദ്ദേഹം കൊല്ലം ഭദ്രാസനത്തിന്റെ പത്രാപോലത്തയായി, പ്രത്യേകിച്ച് ഭദ്രാസനത്തിന് അതിശ്രേഷ്ഠമായ ഒരു വളർച്ച അദ്ദേഹത്തിന്റെ ആത്മീയ ദർശനത്തിലും അദ്ദേഹത്തിന്റെ വീക്ഷണത്തിലും ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ്. വൈദികരെയൊക്കെ വളരെ സ്നേഹിക്കുകയും സഹജനങ്ങളെയൊക്കെ വളരെ ആർക്കും സ്വാതന്ത്ര്യത്തോട് അടുത്ത് ചേർന്ന് സംസാരിക്കുവാനും മറ്റുള്ളവരുടെ നർമ്മരസങ്ങൾ ഉൾക്കൊള്ളുവാനും ആ നർമ്മഭാവത്തിൽ തന്നെ ആശയങ്ങൾ വിനിമയം ചെയ്യാനുള്ള കഴിവുകളൊക്കെ അസാധാരണ കഴിവുകളായിരുന്നു എപ്പിപ്പാലിയസ് ത്രിവേണി. ഒരുപക്ഷെ എപ്പിപ്പാലിയസ് ത്രിവേണിയെ പറ്റി ഞാൻ പറയുമ്പോൾ പലരും ശ്രദ്ധയോടെ കേൾക്കുമെങ്കിലും ഒരാള് അത് കൂടുതൽ ശ്രദ്ധയോടെ കേൾക്കും. കാരണം എന്നേക്കാൾ കൂടുതൽ 10 മടങ്ങ് അല്ലെങ്കിൽ 10,000 മടങ്ങ് അറിവുള്ള ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട ഐസക് ചിത്രകാശിക്കൻ. കാരണം അദ്ദേഹത്തിന്റെ പിതൃ സഹോദരനാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ അദ്ദേഹത്തിന്റെ പിതൃ സഹോദരനെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ തിരുവചനത്തിന് നേതൃത്വം നൽകുന്നതും പ്രിയപ്പെട്ട ഐസക് അച്ഛൻ തന്നെയാണ്. സാധാരണ ഐസക് അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അനുസരിക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. പക്ഷെ അച്ഛനെ പറയുന്ന എന്നോട് പറഞ്ഞ ഒരു കാര്യം മാത്രം എനിക്ക് അനുസരിക്കാൻ പ്രയാസമാണ്. മറ്റൊന്നുമല്ല, അച്ഛന്റെ ബർത്ത്ഡേയാണ് ഇന്നെന്നുള്ള കാര്യം ഒരുപക്ഷെ ചിലർക്കൊക്കെ അറിയാമായിരിക്കും. അച്ഛനത് പ്രത്യേകിച്ച് ഒന്ന് പറയരുതെന്ന് പറഞ്ഞതാണ്. പക്ഷെ ഞാൻ അച്ഛന്റെ ആ കൽപ്പന ഞാൻ ലംഘിക്കുകയാണ്. ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ ഈ പ്രാർത്ഥനയുടെ ഏറ്റവും അഭിഭാജ്യ ഘടകമാണ് പ്രിയപ്പെട്ട ഐസക് അച്ഛൻ. വൈദിക സെമിനാറിൽ ഞാൻ ഫസ്റ്റ് ഇയറിൽ വരുമ്പോൾ അച്ഛൻ 4th ഇയർ ആയിരുന്നു. അന്ന് മുതൽ തുടങ്ങിയ ഒരു ബന്ധം. അതിനുശേഷം സ്റ്റുഡന്റ് മൂവ്മെന്റിൽ വൈദിക സെമിനാരി പഠനം പൂർത്തിയായ ശേഷം അച്ഛനെ സ്റ്റുഡന്റ് മൂവ്മെന്റിൽ പ്രവർത്തിക്കുകയുണ്ടായി. അച്ഛനെ സ്റ്റുഡന്റ് മൂവ്മെന്റിൽ പ്രവർത്തിച്ച് അതിൽ നിന്ന് മാറുന്ന അവസരത്തിലാണ് ഞാൻ സ്റ്റുഡന്റ് മൂവ്മെന്റിലോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് ഞങ്ങൾക്ക് നല്ലൊരു ബന്ധം പ്രസ്ഥാപിക്കാൻ സാധിച്ചു. അതിനുശേഷം അമേരിക്കയിൽ വന്നപ്പോൾ ഹ്യൂസ്റ്റണിൽ ഒരേ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കാൻ ഞങ്ങൾക്കിടയായി. അതോടൊപ്പം ഈ പ്രാർത്ഥനയുടെ ഏറ്റവും അവിഭാജ്യ ഘടകമായി അച്ഛൻ മാറിയതുകൊണ്ട് അന്നുമുതലുള്ള ഇന്നുവരെയുള്ള ബന്ധം ഞങ്ങളുടെ ഒരുപാട് തുടരുന്നുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അച്ഛനെ പറ്റിയൊക്കെ പറയാനുണ്ട്, പക്ഷെ ഈ സമയം അതിനുള്ളതല്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അച്ഛനെ വളരെ തീർച്ചയായിട്ടും സഭയ്ക്കും ഭദ്രാസനത്തിനും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വൈദിക ശ്രേഷ്ഠം തന്നെയാണ്. ഓരോ തന്റെ ശുശ്രൂഷകളുടെ ആത്മാർത്ഥതയും വ്യക്തികൾ അടുത്ത് വരുമ്പോൾ അദ്ദേഹം കാണിക്കുന്ന സ്നേഹത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനങ്ങളും ഒക്കെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു വലിയൊരു പാഠം തന്നെയാണ്. എനിക്ക് അച്ഛനെ പറ്റി വർണ്ണിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന് രസകരമായ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഞാനത് പിന്നീട് അവസരത്തിൽ പറയാം. അച്ഛന്റെ എത്ര വർഷമായി ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. അച്ഛന്റെ ബർത്ത്ഡേക്ക് എല്ലാവിധ എന്റെ ജ്യേഷ്ഠ സഹോദരനാണ് എല്ലാവരും ഹൃദയം നിറഞ്ഞ ആശംസകളും അനുഗ്രഹങ്ങളും അച്ഛനെ അർപ്പിക്കുന്നു. എന്റെ മാത്രമല്ല ഈ എല്ലാവരും അച്ഛനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടമേൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും അച്ഛനുണ്ടാകട്ടെ ഇന്ന് അച്ഛന്റെ ജന്മദിനത്തിൽ. ഇന്ന് നമുക്കറിയാലോ ഇന്നത്തെ ഇന്നലെ ദേവാലയ പ്രവേശനമായിരുന്നു, മാലത്തെ പെരുന്നാളായിരുന്നു. ദേവാലയത്തിൽ ഒരു ക്രിസ്തു മാതാപിതാക്കളെ സമർപ്പിക്കപ്പെട്ടതുപോലെ മാതാപിതാക്കളെ സഭയ്ക്ക് സമർപ്പിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട വൈദികൻ എന്നുള്ള നിലയിൽ അച്ഛൻ എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിച്ച് കനിയട്ടെ എന്ന് സ്നേഹത്തിന്റെ ഭാഷയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് തിരുവചന ധ്യാനത്തിനായിട്ട് അച്ഛനെ ഈ സമയത്ത് ക്ഷണിക്കുന്നു. അതിനു മുമ്പ് ഒരു ചെറിയ ഗീതം ആലപിച്ചുകൊണ്ട് അച്ഛനെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം ദൈവം ബാഗെ സമർപ്പിക്കുന്നു. സുവിശേഷ 120-ാമത്തെ ഗീതം. എല്ലാം അങ്ങേ മഹത്വത്തിനായ എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുക തീർനീടണമേ പ്രിയനെ, തിരുനാമമുയർന്നിടട്ടെ തീർനീടണമേ പ്രിയനെ, തിരുനാമമുയർന്നിടട്ടെ എല്ലാ
അങ്ങേ മഹത്വത്തിന സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസാലന്നെ മീറക്കണമേ എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസാലന്നെ നീറക്കണമേ എല്ലാ അങ്ങേ മഹത്വത്തിനായി എല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മാ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മനായക നിരന്തരമാൻ എന്നിലാത്മദാനങ്ങൾ പകരണമേ ആത്മനായക നിരന്തരമാൻ എന്നിലാത്മദാനങ്ങൾ പകരണമേ എല്ലാ അങ്ങേ മഹത്വത്തിനായെല്ലാ അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടണമേ പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനായി
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ഐഷബി പ്രകാശത്തിനെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള വൈദിക ശ്രേഷ്ഠത വിശ്വാസികളുടെ സമൂഹമേ, ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ വചന ശുശ്രൂഷയ്ക്കൊരു അവസരം ലഭിച്ചത് ബഹുമാനപ്പെട്ട രാജശേഖരൻ അത് സന്തോഷത്തോടെ നൽകിയതിനുള്ള പ്രത്യേകമായ താല്പര്യം വിനയപൂർവ്വം അറിയിക്കുന്നു. അച്ഛന്റെ ആമുഖ വാക്കുകളിൽ ഏറെ സന്തോഷത്തോടെ പറഞ്ഞ വാക്കുകൾക്ക് അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ അനുസരിക്കില്ല, ഇന്നലെ ഞങ്ങൾ തമ്മിൽ വിശുദ്ധ കുർബാനയ്ക്ക് തമ്മിൽ കണ്ടുമുട്ടിയപ്പോഴേ ഞാനത് ആവശ്യപ്പെട്ടു. എങ്കിലും അച്ഛന്റെ വാക്കുകളെ ഞാൻ മാനിക്കുന്നു. അച്ഛന്റെ മനസ്സിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചതിൽ പ്രത്യേകമായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ബലഹീനനായി ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വചന ശുശ്രൂഷയ്ക്കായിട്ട് ഈ സമയം ദൈവസന്നിധിയിൽ ശരണപ്പെട്ടുകൊണ്ട് വിനിയോഗിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ആമുഖ വാക്കിൽ അച്ഛൻ പറഞ്ഞത് എന്നെ സ്വാഗതം ചെയ്തതിനേക്കാൾ ഉപരി ഇന്ന് സഭ പ്രധാനമായ ചില പെരുന്നാളുകളിലൂടെ കടന്നുപോയ ദിവസം കൂടിയാണ്. മാർ ബർസോമ പിതാവിനെയും മാർ കൗമ പിതാവിനെയും ഷീമോനെയും ഒക്കെ സഭയായി പ്രത്യേകം ഓർത്തുകൊണ്ട് അവരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെടുന്ന ദിവസമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ കാലം ചെയ്ത ഫിലിപ്പോസ് മാർ യോസേവിയോസ് തിരുമേനിയും പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവായി ഒക്കെ ഓർക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചതുപോലെ കൊല്ലം ഭദ്രാസനത്തെയും അല്പകാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം ഭദ്രാസനത്തെയും നയിക്കുവാൻ ദൈവം നിയോഗിച്ച അഭിനന്ദനായ എപ്പിഫാനിയോസ് തിരുമേനിയുടെ ഓർമ്മ 9-ാം തീയതിയാണ്. തിരുമേനിയന്റെ പിതാവിന്റെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായിരുന്നു. ദൈവത്തിന്റെ ഒരു നിശ്ചയമായിട്ട് മാത്രം കാണുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ ഭവനത്തിൽ എനിക്കും പിറക്കാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ ഒരു കൃപയായി മാത്രം ഞാൻ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൽ ധാരാളം നല്ല കാര്യങ്ങൾ, പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ദൈവശാസ്ത്രജ്ഞനായിട്ടൊന്നും അറിയപ്പെട്ടതായോ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ രചയിതാവായോ പണ്ഡിതനായിട്ടൊന്നും അറിയപ്പെട്ടില്ല എങ്കിലും ഒരു കുലീനനായ മനുഷ്യത്വമുള്ള ഒരു പിതാവായിരുന്നു. അതിന് എനിക്ക് പറയുന്നത് അഭിമാനമുണ്ട്. അതിന്റെ ഒരു അംശം എങ്കിലും ഉണ്ടാകണമേ എന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും ആഗ്രഹം മാത്രമേ നടക്കുന്നുള്ളൂ. എങ്കിലും ദൈവം കൃപ ചെയ്ത് ഓരോ കാലഘട്ടങ്ങളിലും അപ്രകാരമുള്ള ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ദൈവത്തിന്റെ ചൈതന്യം ലഭിക്കുമെന്ന് മാത്രം വിശ്വസിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊത്ത് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽപ്പെടുന്ന യെശയ്യാ പ്രവാചകന്റെ 61-ാം പുസ്തകം 1-ഉം 2-ഉം വാക്യങ്ങൾ. പ്രത്യേകിച്ച് പട്ടണ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വൈദികൻ വായിക്കുന്ന ഒരു വേദഭാഗം, പ്രത്യേകിച്ച് ശമ്മാശ പദവിയും പൗരോഹിത്യ പദവിയും ഒക്കെ സ്വീകരിക്കുമ്പോൾ ആ പട്ടമേൽക്കുന്ന ആളെ ഓർമ്മപ്പെടുത്തുവാനും ഒപ്പം പട്ടം നൽകുന്നവരും അതിൽ സംബന്ധിക്കുന്ന പൗരോഹിത്യ ഗണവും അതിൽ വിശ്വാസപൂർവ്വം സമ്മേളിക്കുന്ന വിശ്വാസികൾക്കും ഒരു ക്രൈസ്തവന്റെ ദൗത്യം എന്താണെന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ആ വാക്യം അത് വായിക്കാനും വീണ്ടും അത് സുവിശേഷ ഭാഗത്തിൽ ആവർത്തിക്കാനുമുള്ള കാരണം യെശയ്യാവ് ഈ വാക്യം യഹോവയിൽ നിന്ന് സ്വീകരിച്ച ആർക്കു വേണ്ടി എഴുതിയോ ആ പ്രവചന പൂർത്തീകരണമായിരുന്നു ക്രിസ്തുവിന്റെ ജനനം. മനുഷ്യാവതാരത്തിൽ ലോകത്തിലേക്ക് കടന്നുവന്ന് മനുഷ്യന് കാണത്തക്കവണ്ണം ദൈവത്തെ മുഖാമുഖം കാണിക്കുവാൻ ദൈവം മനുഷ്യനായി പിറന്ന സംഭവം ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നമ്മൾ ഓർമ്മിച്ചു. അതിന്റെ അനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനകളിലും ഉപവാസത്തിലും നോമ്പിലും ഒക്കെ നമ്മൾ പങ്കുകൊണ്ടു. അപ്രകാരം ഈ വിഷയം വീണ്ടും ആവർത്തിക്കുമ്പോൾ വാക്യം എങ്ങനെയാണ്? എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിക്കുവാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുവാനും. ഇങ്ങനെ തുടരുമ്പോൾ ഒരു ക്രൈസ്തവന്റെ പ്രധാനപ്പെട്ട ജീവിത ഉദ്ദേശം വളരെ ഭംഗിയായി യേശു തമ്പുരാൻ മനുഷ്യാവതാരം ചെയ്തതിലൂടെ നമ്മളെ വ്യക്തമാക്കുകയാണ്. ഒരു മഹാപുരോഹിതന്റെയോ പരിശുദ്ധ ഭാവാതിരിമേനിയുടെയോ വൈദിക പദവിയിൽ റമ്പാൻ സ്ഥാനത്തോ കോറപ്പിസ്കോപ്പ സ്ഥാനത്തോ വൈദികനായോ ശമ്മാശനായോ ഒക്കെ ഇരിക്കുന്ന സഭാസ്ഥാനികൾക്ക് മാത്രമല്ല, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന എല്ലാ മനുഷ്യന്റെയും ഉത്തമമായ ദൗത്യം വളരെ ഭംഗിയായി ചെറിയ വാക്കുകളിലൂടെ ലളിതമായ ഭാഷയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം എന്തെന്ന് പരിശോധിച്ചാൽ യഹൂദ വംശത്തിലുള്ളവരെ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുത്തുക എന്നുള്ളതും മശിഹായിലൂടെയുള്ള ദൈവത്തിന്റെ രക്ഷയെ അവരെ ശക്തമായി പഠിപ്പിക്കുവാനും തക്കവണ്ണമാണ് ആമോസിന്റെ മകനായ യെശയ്യാവ് ഈ ദൗത്യം ഏറ്റെടുക്കുന്നത്. അത് ഞാൻ സൂചിപ്പിക്കുന്നു, പട്ടമേൽക്കുമ്പോൾ വിശ്വാസ സമൂഹം അത് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് ആ പട്ടമേൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ അതോടൊപ്പം അത് പട്ടംകൊട ശുശ്രൂഷയിൽ വൈദികന് മാത്രമുള്ള കാര്യമായിട്ട് അതിനെ പരിഗണിക്കുന്നതിനേക്കാൾ ഉപരി ക്രിസ്തു മനുഷ്യന് മുഖാമുഖം കാണുവാൻ ദൈവത്തിന്റെ അംശം മനുഷ്യനോട് ചേർത്ത് വെച്ച് മനുഷ്യാവതാരം ചെയ്തതിന്റെ വ്യക്തതയിൽ നമ്മൾ പഠിക്കേണ്ടുന്നൊരു കാര്യം, ക്രിസ്തുവിനെ ആരൊക്കെ അനുഗമിക്കുന്നുവോ അവർക്കെല്ലാം ഈ വിഷയം ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ഒരു ക്ലോസ്. ദൈവവും ക്രിസ്തുവും മനുഷ്യനും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായ വ്യത്യാസം പരിശുദ്ധനായ പൗലോസ്ലിഹായാണ് പറഞ്ഞിട്ടുള്ളത്, പാപമൊഴികെ മറ്റെല്ലാ കാര്യത്തിലും ക്രിസ്തുവും മനുഷ്യനും തുല്യനാണ്. അപ്പോൾ ക്രിസ്തുവിൽ നിന്ന് നമ്മളെ എപ്പോഴും വ്യത്യാസപ്പെടുത്തുന്ന ഒരേ ഒരു കാര്യം പാപം ചെയ്യാനുള്ള ഒരു പ്രവണതയും പാപത്തിൽ പലപ്പോഴും സന്തോഷം കണ്ടെത്തുവാൻ ഉള്ള ഒരു വ്യഗ്രതയും മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് അകന്നിരിപ്പാനും പാപത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യനെ ഉദ്ധരിക്കുവാനും പാപത്തെ വെറുത്തുകൊണ്ട് പാപിയെ സ്നേഹിക്കുവാൻ തക്കവണ്ണം ഒരു വലിയ നിയോഗവുമായിട്ടാണ് യേശു തമ്പുരാൻ കടന്നു വന്നത്. നമ്മൾ സാധാരണ കേൾക്കുന്നൊരു വാക്കാണ് കുലീനത എന്നൊരു വാക്ക്. കുലീനത എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ആർക്കാണ് കുലീനത ഉള്ളതെന്ന് ചോദിച്ചാൽ എന്നെക്കാളും കുലീനരാണ് എന്നെ കേൾക്കുന്ന എല്ലാവരും എന്നാണ് എന്റെ വിശ്വാസം, എല്ലാ മനുഷ്യരുടെയും വിശ്വാസം. ഞങ്ങൾ കുലീനമായൊരു കുടുംബത്തിൽ പിറന്നതാണ്, കുലീനമായൊരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്, കുലീനമായ രീതിയിലുള്ള ഒരു കുടുംബ പശ്ചാത്തലം എനിക്കുണ്ട്, എന്റെ മക്കളെ ഞാൻ വളർത്തുന്നത് കുലീനമായ രീതിയിലാണ്. സോ വാട്ട് യു മീൻ ബൈ കുലീനത? the quality of being noble in his character. അതിനെ വ്യാഖ്യാനിക്കാൻ ധാരാളം വ്യാഖ്യാതാക്കൾ പല വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനെ കൃത്യമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ വിശുദ്ധ വേദപുസ്തകത്തിലെ വേദഗ്രന്ഥത്തിലെ അറിയപ്പെടുന്നതോ അറിയപ്പെടാത്തതോ ദൈവം പ്രത്യേകം നിയോഗിച്ചിട്ടാണല്ലോ അവരെല്ലാം അതിനകത്ത് കയറിക്കൂടിയത്. അവർ പാപിയാണെങ്കിലും പാപം ചെയ്യാത്തവരാണെങ്കിലും പാപത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരാണെങ്കിലും അവരെയൊക്കെ പരിശോധിച്ചാൽ ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുവാൻ അവരെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ വായിച്ച വേദഭാഗത്തിലെ നിയോഗങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അവർ സദാസമയവും ദൈവത്തോട് ബന്ധപ്പെടുവാൻ ചില പ്രത്യേകമായ നിമിഷങ്ങൾ പ്രത്യേകം ഉപയോഗിച്ചിരുന്നു. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രാർത്ഥന. ഉദാഹരണം, മോശ എന്ന് പറയുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കാൻ, പ്രത്യേകിച്ച് ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന വടി ഉയർത്തി പ്രാർത്ഥിക്കും. യോശുവയുടെ കാലഘട്ടത്തിൽ പരിശോധിച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ വടിയോ മറ്റു ഉപകരണങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നിലത്ത് മുട്ടുകുത്തി കൈകൾ മലർത്തി സ്വർഗത്തിലേക്ക് കണ്ണുകൊളിയുത്തി പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിച്ച സമയത്താണ് യോർദാൻ കരകവിഞ്ഞൊഴുകിയപ്പോൾ അതിലെ വെള്ളം കുറഞ്ഞ് അതിലൂടെ അക്കരെ പ്രവേശിപ്പാൻ തക്കവണ്ണം നിയമപെട്ടകവും ചുമന്നുകൊണ്ട് മുന്നമേ പോയ പുരോഹിതന്മാർ ആദ്യവും അതിനോട് തുടർന്ന് സംഘമായി കടന്നു വന്ന ഇസ്രായേൽ മക്കൾക്കും ഇടയായിരുന്നുള്ള കാര്യവും നമുക്കറിയാം. നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെ പ്രാർത്ഥനാ വിഷയം എന്തായിരുന്നു. കാരണം ഞാനിത് പറയുന്നത് കൂട്ടിയോജിപ്പിക്കുന്നത് എങ്ങനെയാണ്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിക്കുവാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ കർത്താവിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ആശ്വസിപ്പിക്കുവാനും, ഇങ്ങനെ ഈ വിഷയം പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടാകേണ്ടുന്ന മനോഭാവം എന്തായിരിക്കണം. ചിലപ്പോഴൊക്കെ വ്യക്തികൾ തമ്മിൽ സംഭാഷണം ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഞാൻ ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങാറില്ല, ഞാൻ ആർക്കും ഒട്ട് കൊടുക്കാനും ഒന്നുമില്ല. കേൾക്കുമ്പം പ്രത്യേകിച്ചൊരു സാമ്പത്തികമായ ഇടപെടലിൽ അദ്ദേഹത്തിന്റെ അഭിമാനം പങ്കുവെക്കാനുള്ള ഒരു കാര്യമാണ്. ചിലട് പറയുന്നത്, ഞാൻ ആരുടെയും മുഖം നോക്കാറില്ല, എന്റെ ഹൃദയത്തിൽ കടന്നു വരുന്നത് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ മുഖമടച്ചാണെങ്കിലും ഞാൻ സംസാരിക്കാൻ അഭിമാനത്തോടെ എന്റെ സമയം ഉപയോഗിക്കാറുണ്ട്. ചിലട് പറയുന്നു, ഞാൻ ചെയ്യുന്നതിനെ കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് എന്റെ കൂട്ടത്തിൽ ആരുണ്ട് എന്ന് ഞാൻ പലപ്പോഴും നോക്കാറില്ല പക്ഷെ എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാൻ അത് നല്ലതാണെന്ന് ചിന്തിച്ച് ചെയ്യാറുമുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, നമുക്ക് ജനിക്കുമ്പോൾ ഈ ലോകത്ത് ജനിക്കപ്പെടണമെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ, ദൈവം അതിനുവേണ്ടി അപ്പനെയും അമ്മയും നമ്മൾക്ക് തെരഞ്ഞെടുപ്പിന്റെ അവകാശം നൽകാതെ നൽകുകയാണ്. നമുക്കൊരു കുടുംബം ആവശ്യമാണ്, വസിക്കാൻ ഒരു ഭവനം, ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി കരുതി. നമ്മൾ സെലക്ട് ചെയ്തതല്ല നമ്മൾ ഇപ്പോൾ എല്ലാവരും നമ്മളെ വിളിക്കുന്ന പേര്. ഐസക് ബി പ്രകാശ് എന്ന് എല്ലാവരും എന്നെ വിളിക്കുന്നെങ്കിൽ ആ പേര് ഞാൻ ഇട്ടതല്ല, എന്നോട് ചോദിക്കാതെ എന്റെ അപ്പനും അമ്മയും ഇട്ടതാ. അത് കഴിഞ്ഞ് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങൾ കടന്നു വരുന്ന കൗതാശികമായ സ്വീകരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് വന്നല്ല സ്വീകരിച്ചത്, അതിനും പലരുടെയും സഹായം ആവശ്യമായിരുന്നു. പോട്ടെ, എന്തിനേറെ ഏറ്റവും ഒടുവിൽ നമ്മൾ എല്ലാത്തിലും തികഞ്ഞവനാണെന്ന് ഈ ലോകത്ത് ചിന്തിച്ചുകൊണ്ട് ജീവിച്ച് കുലീനനാണെന്നും വിനയം ഉള്ളവനാണെന്നും അഭിമാനത്തോടെ സംസാരിച്ചാലും ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുമ്പോൾ നമുക്ക് തനിയെ ശവപ്പെട്ടിയിൽ കയറി കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ പറഞ്ഞ വാക്കുകളൊക്കെ ശരിയായിരുന്നു. ആ സമയം മറ്റുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇടവക, സമൂഹം, സുഹൃത്തുക്കൾ, ഒപ്പം ശത്രുക്കളുള്ളതും നല്ലതാണ്. നമ്മളുടെ കുറവുകളെയൊക്കെ ആദ്യം നമ്മളെ ധരിപ്പിക്കുന്നത് മാതാപിതാക്കളെക്കാളും വേഗത്തിൽ, സുഹൃത്തുക്കളെക്കാളും വേഗത്തിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ് ആദ്യം അത് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ മീഡിയ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ശത്രുതാ മനോഭാവം ഉള്ളിലിരിക്കുന്നവർ ഫേക്ക് ഐഡി വെച്ച് വേണമെങ്കിലും ഏത് രീതിയിലും മനുഷ്യരെ ചിത്രീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അവരുടെ ജീവിതത്തിന്റെ ധാരണ നമുക്കിപ്പം ഇവിടെ ചിത്രീകരിക്കാനല്ല ഞാൻ ഈ സമയമെടുക്കുന്നത്. സിമ്പിൾ ഒരു എക്സാമ്പിൾ, മദ്ബഹയിൽ ശുശ്രൂഷിക്കുന്നവരാണല്ലോ വൈദികർ, അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷക്കാരും കടന്നു വരും. അവിടെ നിൽക്കുമ്പോൾ അച്ഛൻ കാപ്പ ധരിക്കുമ്പോൾ അവിടെ മുഖക്കണ്ണാടി വെച്ചല്ല കാപ്പ ധരിക്കുന്നത്, കാപ്പ എടുത്തിടുന്നു. ആ സമയത്ത് തൊപ്പി പല പ്രാവശ്യം ചരിയാനും അല്ലെങ്കിൽ കാപ്പ ഇടുന്നത് പല പ്രാവശ്യം അതൊന്ന് ഇറങ്ങിയോ കയറിയോ ഒക്കെ കിടക്കാനുള്ള അവസരം ഉണ്ടാകും. ചില കുട്ടികൾ വന്ന് മറയിട്ടിരിക്കുന്ന സമയത്ത്, അവിടെ ഒരുങ്ങാനുള്ള സമയമാണോ നിങ്ങൾ ചോദിക്കരുത്, എന്റെ തൊപ്പി കറക്റ്റ് അല്ല എങ്കിൽ എന്റെ നല്ല, ഞാൻ തിരുമേനിമാരോട് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ആ തിരുമേനിമാര് തിരുമേനിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് അവന്റെ അടുത്തോട്ട് ചെന്ന് സൗമ്യമായിട്ടൊന്നും പറഞ്ഞു കറക്ഷൻ ആക്കി കൊടുക്കും. അല്ലെങ്കിൽ ഫോട്ടോയ്ക്ക് ഒന്ന് ഇരിക്കുമ്പോൾ എല്ലാവരെയും ഒന്ന് ചിട്ടപ്പെടുത്താൻ ചില മനുഷ്യരെങ്കിലും പ്രത്യേകമായ സമയം കണ്ടെത്തും. ശുശ്രൂഷാ സംഘം ബട്ടൺസ് ഇടാതെ കടന്നു വരുമ്പോൾ നീ ബട്ടൺസ് ഇട്ടില്ല, ഒന്ന് നീ താഴെ നിൽക്കുക എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അവനെ അടുത്തോട്ട് വിളിച്ച് തോളത്തൊന്ന് തടവി തന്നെ ബട്ടൺസ് ഒന്ന് ഇട്ടുകൊടുത്താൽ അതിലൂടെ അവന് ലഭിക്കുന്ന ഒരു സന്തോഷം, ഒരു കരുതൽ, അത് ഈ ശുശ്രൂഷാ സംഘത്തിൽ മാത്രമല്ല മനുഷ്യരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഒരു ഭാവമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മനുഷ്യരും യഥാർത്ഥത്തിൽ കുലീനന്മാരാണ്. എല്ലാ മനുഷ്യർക്കും അടിസ്ഥാനപരമായി ദൈവം ഈ കൃപ കൊടുത്തിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ വളർന്നു വരുന്ന വളർച്ചയുടെ ഘട്ടത്തിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രയോറിറ്റി അനുസരിച്ചാണ് ഈ കുലീനത്വത്തിൽ വ്യത്യാസമുണ്ടാകുന്നത്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, അമേരിക്കയിലെ വാൾസ്ട്രീറ്റ് ജേർണൽ ഒരിക്കലും 10 കുലീനങ്ങളായ കമ്പനികൾ എന്ന പേരിൽ ഒരു ലേഖനം എഴുതിയിട്ടില്ല. അങ്ങനെ അതുമാത്രമല്ല, എങ്ങനെ ഒരു കുലീനനായ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകാം എന്നതിനെ പറ്റി ഉപന്യാസങ്ങൾ ഇറക്കുവാനും ഒരു മാസികയും ഇതുവരെ തയ്യാറായിട്ടില്ല. നെപ്പോളിയൻ ഹില്ലിന്റെ ഏറ്റവും പ്രസിദ്ധമായ രചനയാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ഗ്രന്ഥത്തിന്റെ പേര് തിങ്ക് ആൻഡ് ഗ്രോ നോബിൾ എന്നാക്കിയിരുന്നെങ്കിൽ തീർച്ചയായും ആ അച്ചടിച്ച പുസ്തകം ഇപ്പോഴും അവിടെ തന്നെ ഇരുന്നേനെ. നമ്മൾ നോക്കുന്നത് പലപ്പോഴും പണം കണ്ടെത്താനുള്ള വഴിയോ സ്വയം വലിയ ആളാകാനുള്ള ശ്രമമോ ഒക്കെ ലഭിക്കുന്ന മേഖലകൾ നമ്മൾ തിരക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാം അബ്രഹാമിന്റെ പ്രാർത്ഥനയുടെ വിഷയം. അദ്ദേഹം ഒരുപാട് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷമായി തോന്നിയത്, കർത്താവെ നിന്നെ പിന്തുടരുവാൻ, യഹോവേ നിന്നെ പിന്തുടരുവാൻ എന്നെ നീ എപ്പോഴും സഹായിക്കണമേ, അബ്രഹാമിന്റെ അപേക്ഷയുടെ കണ്ടന്റ്. മോശയുടെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട എസൻസ് എന്തെന്ന് ചോദിച്ചാൽ, അങ്ങയുടെ ജനത്തെ സ്വതന്ത്രരാക്കാൻ എന്നെ സഹായിക്കണമേ. ദാവീദിന്റെ പ്രാർത്ഥനയുടെ അംശം, അങ്ങയുടെ ജനത്തെ ഞെരുക്കുന്ന ഭീകരരെ കൊല്ലുവാൻ എന്നെ എപ്പോഴും നീ സഹായിക്കണമേ. എസ്തേർ രാജ്ഞി പ്രാർത്ഥിച്ചത്, യഹൂദ വംശത്തിൽപ്പെടുന്ന വംശത്തിൽപ്പെടുന്ന മുഴുവൻ മനുഷ്യരെയും അഹശ്വരേഷ് രാജാവ് കൊല്ലാനായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഈ ജനത്തെ രക്ഷിപ്പാൻ തക്കവണ്ണം എന്നെ ശക്തയാക്കിയാലും എന്ന് പറഞ്ഞാണ് ഒരു 3 നോമ്പ് കാലം എസ്തേർ രാജ്ഞി പ്രഖ്യാപിക്കുന്നത്. സോളമൻ അല്ലെങ്കിൽ ശലോമൻ രാജാവിന്റെ അനുഗ്രഹീതമായ പ്രാർത്ഥനാ വിഷയം, അങ്ങയുടെ ജനത്തെ ഭരിക്കാനുള്ള ജ്ഞാനം എനിക്കെപ്പോഴും നൽകണമേ. നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള കൃപയാണ് ദൈവജ്ഞാനം, അല്ലെങ്കിൽ ദ വിസ്ഡം ഓഫ് ഗോഡ്. അത് ശലോമോൻ ദൈവത്തോട് ചോദിക്കുകയായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട അംശം, അങ്ങയുടെ വചനങ്ങൾ ഉരുവിടുവാൻ തക്കവണ്ണം ശുദ്ധതയാർന്ന ആദരങ്ങൾ എപ്പോഴും നീ എനിക്ക് നൽകണമേ. പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നാൽ പത്രോസ്ലിഹായുടെ പ്രാർത്ഥനാ വിഷയം, അങ്ങയുടെ ആട്ടിൻ പറ്റത്തിന് ആഹാരം നൽകുവാൻ എപ്പോഴും ദൈവം എന്നെ സഹായിക്കണമേ. യേശു തമ്പുരാന്റെ പ്രാർത്ഥന എന്നെക്കാളും വ്യക്തമായി നമുക്കൊക്കെയും നിങ്ങൾക്കൊക്കെയും അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും ഒരു വാക്കിലൂടെ പരിചയപ്പെടുത്തിയാൽ, പിതാവേ അവിടുന്ന് എനിക്കായി നൽകിയ സ്നേഹം അത് അവരിലേക്ക് പകരുവാൻ തക്കവണ്ണം എന്റെ ജീവിതത്തെ എപ്പോഴും വ്യക്തമായ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. ആ സ്നേഹമാണ് കാൽവറിയിൽ യേശുതമ്പുരാൻ പങ്കുവച്ചത്. ഈ ലോകത്ത് കടന്നു വരുമ്പോൾ മാനുഷികമായി കർത്താവിന് ചിന്തിച്ചിരുന്നെങ്കിൽ തന്റെ ശിക്ഷാ നടപടികളോ കഷ്ടതകളോ പ്രയാസങ്ങളോ ഒക്കെ മാറ്റാനുള്ള ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായപ്പോഴും ഒടുവിൽ ഗെത്സെമന തോട്ടത്തിലിടുന്ന പ്രെയർ ഓഫ് ആഗണി വേദനയുടെ രക്തം വേർപ്പു തുള്ളികളായി പുറത്തേക്ക് പോയ ആ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലും കർത്താവ് പ്രാർത്ഥിച്ചത് തന്റെ ദൗത്യത്തിൽ ദൈവസ്നേഹം ഈ ലോകത്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു വന്നത് നീ ഇഷ്ടംപോലെ പേരുടെ പേര് എന്നെക്കാളും കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ കൂടി ഇപ്പൊ കടന്നു വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഈ പിതാക്കന്മാരുടെയും പുതിയ നിയമത്തിലെ മനുഷ്യരുടെയും ഒക്കെ പ്രാർത്ഥനാ വിഷയം ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ട്. അവർ അവർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സ്വാർത്ഥമായ അവരോ അവരുടെ കുടുംബമോ അവർ ഉൾപ്പെടുന്ന ഒരു സ്ഥലം മാത്രം മനസ്സിൽ കാണുന്നതിന് പകരം ദൈവം അവരെ എന്തേൽപ്പിച്ചുവോ അതിനുവേണ്ടി ഉള്ള ഒരു ശ്രമമായിരുന്നു അവരുടെ പ്രാർത്ഥനാ വിഷയം. ആ പ്രാർത്ഥനാ വിഷയമാണ് യെശയ്യാ പ്രവാചകൻ ഇന്ന് നമ്മളോട് ആവശ്യപ്പെട്ടത്. എളിയവരോട് സദ്വർത്തമാനം പോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആരാണ് എളിയവൻ എന്ന് ചോദിച്ചാൽ അത് നമ്മൾ ചുറ്റുപാടും നോക്കിയാൽ നമ്മൾ ഉൾപ്പെടുന്ന ദേവാലയത്തിലെ ഏറ്റവും എളിയവൻ ആരെന്ന് ചോദിച്ചാൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തരുമാണ്. അതിനപ്പുറത്തോട്ട് ആരുമില്ല. ഇപ്പൊ സംസാരിക്കുന്ന എനിക്ക് തോന്നും എന്റെ പള്ളിയിലെ ഏറ്റവും എളിയവൻ ഞാനാണ്. അത് പ്രകടിപ്പിക്കാനുള്ളൊരു സമയം കൂടിയുണ്ട്. ഞാനോ ബലഹീനനും പാപിയും ആയ ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണ കൈക്കൊണ്ട് സഹായം പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് സമാധാനത്താലെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത് കാണുമ്പം ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ആശ്വാസം. ഏതായാലും ആ ഇന്നത്തെ പരിപാടി അവസാനിച്ചല്ലോ, ഇന്ന് കഴിഞ്ഞു, ഇനി അടുത്ത ആഴ്ച വന്നാൽ മതി എന്നൊരു സന്തോഷമുണ്ട്. എങ്കിലും പുരോഹിതൻ അവിടെ ഓർമ്മപ്പെടുത്തുന്നത് ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ, അതിന് പ്രതീകാത്മകമായിട്ട് താൻ നിൽക്കുന്ന പദവിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങും. പക്ഷേ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തന്റെ മുമ്പിൽ കാണുന്ന ഒരു വ്യക്തിയെ അപഹാസ്യതയോടോ പരിഹാസത്തോടോ നോക്കുകയോ സംസാരിക്കുകയോ കളിയാക്കുവാനോ ശ്രമിക്കുകയോ ചെയ്താൽ ആ പദവി പോലും ചിലപ്പം ഭൂമിയിൽ നിന്ന് താഴേക്ക് പോകും. പദവി എന്ന് പറഞ്ഞാൽ ആ അച്ഛന്റെ പദവിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, നിന്ന പദവി പോലും താഴേക്ക് ചിലപ്പം ഭൂമി പിളർന്നു പോകും. കാരണം പറഞ്ഞതും ചെയ്യുന്നതുമായിട്ട് ബന്ധമില്ല. വിവാഹ സമയത്ത് പരസ്പരം കൈപിടിച്ചിട്ട് പറയും നിങ്ങൾക്ക് ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളൊക്കെ ദൈവത്തിന്റെ കൃപയാൽ ലഭിച്ചതാണെന്ന് ഓർമ്മപ്പെടുത്തുകയും നിങ്ങൾ ചെയ്യുന്ന എല്ലാ സൽപ്രവർത്തികൾക്കും ദൈവം കൂട്ടായിരിക്കും എന്ന് പറയുമ്പോൾ ആ പരസ്പരം കൈപിടിച്ചവരെ ഭരമേൽപ്പിക്കുന്ന കൃപ പരസ്പര പൂരകമായി ജീവിക്കുവാനാണ്. അവിടെ ആര് വലുത് എന്നുള്ള ചിന്തയേക്കാൾ ഉപരി ഞങ്ങൾ രണ്ടും ദൈവസന്നിധിയിൽ തുല്യരാണ്. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ദൈവത്തിന് വേണ്ടി പൂർത്തീകരിക്കാൻ ഞാൻ എന്റെ വിവാഹ ജീവിതം ആരംഭിക്കുന്നു. മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് തലതൊടുന്ന വ്യക്തിയാണ് ഈ വിഷയം ദൈവത്തോട് പ്രതിജ്ഞ എടുക്കുന്നത്. അങ്ങനെ ഓരോ കൂതാഴ്ചകൾ സ്വീകരിക്കുമ്പോഴും ഇത് നമ്മളിങ്ങനെ ആവർത്തിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം അബ്രഹാമിന്റെ പ്രാർത്ഥനയോ മോശയുടെ പ്രാർത്ഥനയോ ദാവീദിന്റെ പ്രാർത്ഥനയോ എസ്തേറിന്റെയോ ശലോമോന്റെയോ യെശയ്യാവിന്റെയോ പത്രോസിന്റെയോ പ്രാർത്ഥനാ ശബ്ദത്തിന്റെ ഒരു ധ്വനി നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മൾ ബാക്കിയൊന്നും പ്രാർത്ഥിക്കേണ്ട എന്നുള്ള വിഷയത്തിലല്ല, മുൻഗണനാക്രമത്തിൽ ഈ വിഷയം കടന്നു വരുവാനായിട്ട് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കണം. വൈദികൻ കുർബാനയിൽ വിശ്വാസ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രധാന പ്രാർത്ഥനയാണ് തമിയോനും സദറായി. ഒരു മുഖവരിയും അന്നത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ടുള്ള സദറ പ്രാർത്ഥന നടത്തുമ്പോൾ അതിനകത്ത് ആദ്യത്തെ വരിയിൽ പുരോഹിതൻ അല്ലെങ്കിൽ ആദ്യത്തെയോ ആ തുടക്ക ഭാഗത്ത് തന്നെ കർത്താവെ എന്റെ ബലഹീനത മൂലമോ എന്റെ കുറവുകൾ മൂലമോ ജനത്തിന് നീ നൽകുവാനുള്ള അനുഗ്രഹങ്ങളെ കുറച്ചു കളയരുതേ. ഇത് എഴുതി വെച്ചത് പിതാക്കന്മാരാ. പക്ഷേ അത് പ്രാർത്ഥിക്കുമ്പോൾ പുരോഹിതൻ മനസ്സുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്ന് പിന്നെ പ്രാർത്ഥിക്കുന്നതെല്ലാം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇതിന് പുരോഹിതന് മാത്രം ചൊല്ലാനുള്ള പ്രാർത്ഥനയുടെ ആശയമല്ല. ഒരു ഭവനത്തിൽ കുടുംബനാഥനോ കുടുംബനാഥയോ പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ആധ്യാത്മിക സംഘടനയിൽ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ ചിന്താഗതി നമുക്കുണ്ടാകണം. നമ്മൾ പലപ്പോഴും മനുഷ്യനെ കാണുന്നതും അവനെ ചിത്രീകരിക്കാൻ ഇഷ്ടപ്പെടുന്നതും അതുകൊണ്ടാണ് ഈ അടുത്ത സമയത്ത് ഒരു ആള് ഒരു തിരുമേനിയെ കുറിച്ച് പറഞ്ഞത്. തിരുമേനി ചെയ്തൊരു നല്ല കാര്യം ഞാൻ അദ്ദേഹത്തോടൊന്ന് പങ്കുവെക്കാനിടയായപ്പോഴേ അദ്ദേഹം പറഞ്ഞു, അങ്ങേര് നിക്കറിട്ട സമയം മുതലേ എനിക്ക് അറിയാം. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഇത് മുന്നോട്ട് തുടരണോ അതോ അവിടെ തന്നെ ഇത് പൂർത്തീകരിക്കണോ എന്ന് എനിക്ക് തോന്നി. അപ്പം പെട്ടെന്ന് ഈ പറഞ്ഞ നന്മയല്ല അദ്ദേഹത്തിന്റെ തലയിലേക്ക് കയറിയത്. ആ തിരുമേനി നിക്കറിട്ട് നടക്കുന്ന കാലഘട്ടമാണ് പ്രത്യേകിച്ച് അദ്ദേഹം ഓർമ്മ വന്നത്. കാരണം അതിനകത്ത് ആ നന്മയെ പരിഗണിക്കാനുള്ള ഒരു ആർജവത്വം മനസ്സിലേക്ക് കടന്നു വരാത്തത് കൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമത് നിങ്ങളെ ഓർമ്മപ്പെടുത്തി. ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞത് പിതാക്കന്മാർ വേദപുസ്തകത്തിലൂടെ അവരുടെ കുലീനമായ കാര്യങ്ങൾ ദൈവം തമ്പുരാനോട് സമർപ്പിച്ചപ്പോൾ അവർക്ക് ലഭിക്കപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാം. അത് നമ്മൾ അറിയാവുന്ന കാര്യമായിട്ട് ഞാൻ ആ വിശദീകരണത്തിലേക്ക് കയറുന്നില്ല. എന്നാൽ തുടർന്ന് അതിന്റെ രണ്ടാം ഭാഗത്ത് ചിന്തിക്കാനുള്ളത് വിത്ത് നല്ലതെങ്കിൽ ഏത് കുപ്പത്തൊട്ടിയിലേക്ക് അതിനെ വലിച്ചെറിഞ്ഞാലും അതിന് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ അത് കിളിർക്കും. വിത്ത് ചീഞ്ഞതാണെങ്കിൽ രാജകൊട്ടാരത്തിന്റെ ഉള്ളിൽ കൊണ്ട് അത് നിക്ഷേപിച്ചാലും അല്ലെങ്കിൽ പ്രത്യേക പരിലാളന കൊടുത്ത് അതിനെ വളർത്താൻ ശ്രമിച്ചാലും അതിൽ നിന്ന് വിത്തിന്റെ കിളിർപ്പ് ഉണ്ടാകില്ല. വിത്തിന്റെ ഉള്ളിൽ ഒരു സീഡ്ലിംഗ് ഉണ്ടെങ്കിൽ ഏത് കാലഘട്ടം കഴിഞ്ഞാലും അത് കിളിർക്കും. നമുക്കറിയാവുന്ന പലതരം വിത്തുകളുണ്ട്. ചില വിത്ത് ഇന്ന് കുഴിച്ചിട്ടാൽ നാളെ തന്നെ കിളിക്കും. ചിലതൊക്കെ അല്പസമയമെടുക്കും, ആഴ്ചകൾ കഴിയും. ചിലത് മാസങ്ങൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ കിളിർക്കുകയുള്ളൂ. മനുഷ്യരെ കുറിച്ചും ഇങ്ങനെയാണ്. നമുക്ക് അനുകൂലമായി സംസാരിക്കുന്നവരെ കാണുന്നത് പെട്ടെന്ന് കിളിച്ച വിത്തിനെ പോലെയാ. അതേസമയം ശാന്തരായി നടക്കുകയോ നമ്മൾ പറഞ്ഞതിനെല്ലാം അനുകൂലമായ സ്റ്റേറ്റ്മെന്റ് പറയാത്തവരെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവരോട് നമുക്കൊരു പുച്ഛമായ സമീപനം പലപ്പോഴും നമ്മൾ ചെലവഴിക്കാറുണ്ട്. പക്ഷേ തേങ്ങയുടെയും ബീൻസിന്റെയും വിത്ത് കുഴിച്ചിട്ടാൽ അത് എപ്പോ കിളിക്കുമെന്ന് ചോദിച്ചാൽ ബീൻസിന്റെ വിത്ത് മൂന്നാം ദിവസം കിളിക്കും. അങ്ങനെ ഓരോ വിത്തുകൾക്കനുസരിച്ച് അതിന് കാലഘട്ടത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷെ തേങ്ങ കുഴിച്ചിട്ടാൽ അത് ഉണങ്ങിപ്പാകമായത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മാസങ്ങൾ എടുത്തെങ്കിലേ ആ തേങ്ങ കിളിക്കുകയുള്ളൂ. പക്ഷേ അത്രയും ക്ഷമിക്കാനും അത്രയും കാത്തിരിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടെങ്കിലേ അത് കിളിർക്കുന്നത് കാണാനുള്ള സന്തോഷം നമുക്കുണ്ടാകുകയുള്ളൂ. അത് മനസ്സിലാക്കാൻ വേണ്ടി പ്രാർത്ഥനയുടെ വിഷയം ക്രമീകരിക്കാൻ വേദപുസ്തകത്തിൽ കാണിച്ചിരിക്കുന്ന രണ്ടു മൂന്ന് മാതൃകകളെ കൂടി കൂട്ടിച്ചേർത്ത് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ആദ്യം പറഞ്ഞത് വേദപുസ്തകത്തിൽ പ്രധാനമായി കണ്ടുവന്ന ചില പ്രവണതകൾ പിതാക്കന്മാർ എങ്ങനെ പങ്കുവച്ചു, അവരുടെ പ്രാർത്ഥനാ വിഷയത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു. ഇനി ചിന്തിക്കുന്ന വിഷയത്തിൽ പ്രാർത്ഥന കൊണ്ട് എന്ത് നേടാൻ പറ്റും എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും നമുക്ക് ജോലി കിട്ടി, ഐസക്കച്ചൻ ഒരു വർഷം കൂടി ജീവിച്ചിരുന്നു, നിങ്ങളെല്ലാം എനിക്ക് ആശംസ നൽകി, പിന്നെ പെരുന്നാളിൽ സംബന്ധിക്കാൻ പറ്റി, കൊറോണ കാലഘട്ടത്തിലും 400,000+ പേര് അമേരിക്കയിൽ നിന്ന് മാറ്റപ്പെട്ടിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള അവസരം നൽകി. ഇതെല്ലാം ഭൗതികമായ ലോകത്തിൽ നമുക്ക് ഇവിടെ നിലനിൽക്കാനുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട പട്ടികകളാണ് നമ്മുടെ മനസ്സിലൊക്കെ കടന്നു വരുന്നതെങ്കിൽ പിതാക്കന്മാർ കൊടുത്തിരിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പെട്ടെന്ന് ശ്രദ്ധിക്കാനുള്ള ചില കാര്യം, ഒന്ന്, പ്രെയർ അട്രാക്ട് ഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരിക്കും, നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവത്തെ നമുക്ക് അതിനകത്തൂടെ ആകർഷിക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതാണെന്ന് ചിലപ്പോൾ തോന്നിയാലും കൃത്യമായിട്ട് 66-ാം സങ്കീർത്തനം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. ഗോഡ് ഹാസ് ഷുവർലി ലിസൻഡ് ആൻഡ് ഹാസ് ഹേർഡ് മൈ പ്രേയർ. ഞാൻ എന്റെ പ്രാർത്ഥനയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ, എന്റെ അധരം കൊണ്ട് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തിയപ്പോൾ, എന്റെ നാവ് ഉയർത്തി ഞാൻ സംസാരിച്ചപ്പോൾ, ദൈവം എന്റെ പ്രാർത്ഥനാ ശബ്ദം കേൾക്കുകയും എനിക്ക് ഉത്തരം നൽകുകയും ചെയ്തു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി ശബ്ദമുയർത്തി ദൈവത്തോട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവിക സംസർഗങ്ങളിൽ ആത്മാർത്ഥമായി പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ അവൻ നമ്മളുടെ പ്രാർത്ഥന കേൾക്കും എന്നുള്ള ധ്വനി 66-ാം സങ്കീർത്തനം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാമതായി, മാലാഖമാരെ അവരെ അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മളെ ശ്രദ്ധിക്കുവാനും നമ്മളെ കരുതുവാനും തക്കവണ്ണം പ്രത്യേകമായി സമയം മാറ്റിവെക്കുന്ന രീതിയിൽ പ്രാർത്ഥിച്ചൊരു മനുഷ്യനെ കുറിച്ച് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം 20 മുതൽ 23 വരെ. നീ ഏറ്റവും പ്രിയനാകുകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ട് നിന്നോട് അറിയിക്കുവാൻ ഞാൻ നിന്റെ അടുത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് നീ നിന്റെ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. ഇത് ആരാരോട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഗബ്രിയേൽ മാലാഖ ദാനിയേലിന്റെ അടുത്ത് വന്ന് ദർശനത്തിലൂടെ സംസാരിച്ച വിഷയമാണ്. ദാനിയേലിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കറിയാം. കിഴക്കോട്ട് അഭിമുഖമായി തന്റെ മുറിയുടെ വാതിൽ തുറന്ന് പതിവ് പോലെ എന്നും മുട്ടുകുത്തി ദൈവത്തെ നമസ്കരിക്കുവാൻ ഇഷ്ടപ്പെട്ട ആ മനുഷ്യന്റെ മുമ്പിലേക്ക് ദൈവത്തിന്റെ ദൂതൻ കടന്നു വരണമെങ്കിൽ, വീണ്ടും കന്യക മറിയാമിന്റെ ജീവിതത്തിൽ പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ മുൻപിൽ മറിയാം നിന്നിടും നേരം അഗ്നിജ്വാലയാൽ ദൈവത്തിന്റെ ദൂതൻ അവിടെ കടന്നു വന്നു. പാട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ശക്തമായിട്ട് പാടും. പക്ഷെ അവിടെ പറയുന്നത് കന്യക മറിയാം ജീവിതത്തിന്റെ ആദ്യ സമയങ്ങൾ പങ്കിട്ടത് ദൈവാലയത്തിലും ദൈവ വിഷയങ്ങളോടുമായപ്പോൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുന്ന കന്യക മറിയാമിന്റെ സമീപത്തേക്കാണ് ഗബ്രിയൽ മാലാഖ കടന്നു വന്ന് ദൈവത്തിന്റെ ഉദ്ദേശവും പദ്ധതിയും മാലാഖ അറിയിക്കുന്നത്. അപ്പോൾ പ്രേയർ മൂവ്സ് ഏഞ്ചൽസ്. മാലാഖമാരെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ സമീപത്തേക്ക് അയക്കുവാനും ദൈവത്തിന്റെ നിയോഗങ്ങൾ നമുക്ക് നൽകുവാനും ലഭിക്കുന്ന ഒരു അവസരം കൂടിയാണ്. 3, പ്രേയർ അറ്റാക്സ് ഡീമൺസ്. അത് കൃത്യമായി പറയുന്നത് എഫേസ്യ ലേഖനം 6:10-13 വരെയുള്ള വാക്യങ്ങൾ. ദേർഫോർ പുട്ട് ഓൺ ദ ഫുൾ ആർമർ ഓഫ് ഗോഡ് സോ ദാറ്റ് വെൻ ദ ഡേ ഓഫ് ഈവിൽ കംസ് യു മേ ബി ഏബിൾ ടു സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് ആൻഡ് ആഫ്റ്റർ യു ഹാവ് ഡൺ എവറിഥിങ് ടു സ്റ്റാൻഡ്. പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ കൃപയിൽ നമ്മൾ ശരണപ്പെടുമ്പോൾ സാത്താൻ പോലും നമ്മളോട് അടുക്കുവാൻ തക്കവണ്ണം ഭയപ്പെടും എന്നുള്ള കാര്യം. അത് എഫേസ്യ ലേഖനത്തിൽ മാത്രമല്ല വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ധാരാളം പ്രാവശ്യം ഇത് ആവർത്തിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ സങ്കേതപ്പെടുന്നൊരു മനുഷ്യനെ സാത്താനിൽ നിന്നും ദോഷശക്തികളിൽ നിന്നും എപ്പോഴും വിടുവിക്കും. പക്ഷെ ഒരു കാര്യം അതിനോട് കൂട്ടിച്ചേർക്കണം, കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ, കൂടുതൽ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കൂടുതൽ സാത്താൻ നമ്മളെ ആക്രമിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും എന്നാ പിന്നെ പ്രാർത്ഥിക്കാതിരിക്കുന്നതല്ലേ നല്ലത്, ആക്രമം കുറയ്ക്കാമല്ലോ. അതെന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ താൻ ഉൾപ്പെടുന്ന സമൂഹം, കുടുംബം, ആ ദേശത്ത് ആര് ശക്തമായി എഴുന്നേറ്റ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു കഴിയുമ്പോൾ അവിടെ ആ പ്രദേശത്തുള്ള മുഴുവൻ ദോഷേക ശക്തികളും അല്ലെങ്കിൽ സാത്താന്റെ ശക്തികളും അതാര് എഴുന്നേറ്റ് സംസാരിച്ചുവോ അവരിലേക്ക് കടന്നു വരും. നമുക്കൊക്കെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ കാണും. അതുകൊണ്ട് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി ദൈവത്തിന് വേണ്ടി തന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചാലും കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ദൈവത്തിന്റെ കൃപ കൊണ്ട് ആ സാത്താന്റെ ശക്തിയെ മാറ്റാനായിട്ട് സാധിക്കും. 4, പ്രേയർ അൺലോക്സ് എവരിവൺ. നമ്മളെ വിടുവിക്കുന്നത് പ്രാർത്ഥനയാണ്. ദേർഫോർ let all the faithful pray to you while you may be found. Surely the rising of the mighty waters will not reach them. You are my hiding place. You will protect me from trouble and surround me with songs of deliverance. 32nd sangirtanam 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഈ വിഷയം ശക്തമായി പറയുകയാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന് ആരംഭിക്കുമ്പോൾ, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ച് എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തമ്പുരാൻ തന്റെ കൃപ കൊണ്ട് നമ്മളെ വിടുവിക്കും എന്നുള്ള ഇതിന്റെ ഒരു വലിയ ശക്തമായ തെളിവ് നമുക്ക് അവിടെ ലഭിക്കുന്നു. ഏറ്റവും ഒടുവിൽ പ്രേയർ ട്രാൻസ്ഫോംസ് അതേഴ്സ്. നമ്മളുടെ പ്രാർത്ഥന നമ്മളെ മാറ്റുന്നതോടൊപ്പം നമ്മളോടൊപ്പം നിൽക്കുന്നവരെയും മാറ്റും. ജനുവരി 26 നമ്മൾ ഓർമ്മ കൊണ്ടാടിയ പരിശുദ്ധനായ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദിവ്യൻ കാതോലിക്ക ബാവ പറഞ്ഞിരിക്കുന്ന ആപ്തവാക്യങ്ങൾ നമുക്ക് ഏറെ ശ്രദ്ധേയമാണ്. നമുക്കൊക്കെ അറിയാം തിരുമേനി പറഞ്ഞ ഒരു കാര്യം, പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ തിരുമേനി പറഞ്ഞത് നമുക്ക് ഏകാഗ്രത കിട്ടുന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് വരുമ്പോഴേ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് വരിക, പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടുന്ന വിധം അവിടെ നിന്നങ്ങ് അഭിനയിക്കുക. സ്വർഗത്തിലേക്ക് നോക്കേണ്ട സമയം സ്വർഗത്തിലേക്ക് നോക്കുക, തല കുനിക്കാൻ പറയുമ്പം തല കുനിക്കുക, കൈ മലർത്താൻ പറയുമ്പം തല കൈ മലർത്തുക, തല കുനിച്ചു കുനിച്ചു വരയ്ക്കാനുള്ള സന്ദർഭം, ഇതെല്ലാം അഭിനയിക്കുക. അതിന്റെ സെക്കൻഡ് മീനിങ്ങിലേക്ക് നമ്മൾ ആരും പോകരുത്. അങ്ങനെ അഭിനയിച്ച് 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 നിന്റെ ജീവിതത്തിൽ ഇത് ശീലമായി മാറുമ്പോൾ നിന്റെ ജീവിതം ഭക്തി സാന്ദ്രമായി മാറും. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, തിരുമനസ് പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന ആ ഒരു ഭാവം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകും. അദ്ദേഹത്തിന്റെ ശിരിയോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥിക്കാനുള്ളൊരു ഭാവം പ്രത്യേകിച്ചുണ്ട്. അഹന്തയുടെയോ അഭിമാനത്തിന്റെയോ അലക്ഷ്യമായ നിൽപ്പിന്റെയോ ഭാവമല്ല, മറ്റുള്ളവരെ കൂടി ഭക്തിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ജീവിതക്രമം. അത് വലിയൊരു കാര്യമാണ്. എപ്പിഫാനിയസ് തിരുമേനിയുടെ ഓർമ്മ കൊണ്ടാടുന്ന സമയം കൂടി ആയതുകൊണ്ട് തിരുമേനിയെ കുറിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണ്. എനിക്കൊന്നും ഒട്ടും ഉണ്ട് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യം, തിരുമേനി ആകെ വായിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടേ രണ്ട് പുസ്തകം എന്റെ ദൃഷ്ടിയിൽ, ഒന്ന് വേദപുസ്തകം വായിക്കും, രണ്ട് ആ അരമനയിൽ വരുത്തുന്ന പത്രം മലയാള മനോരമ, അത് ആദ്യോടൊന്നും വായിക്കും. ചിലപ്പോഴൊക്കെ കൂടെ നിൽക്കുന്നവര് ചോദിച്ചിട്ടുണ്ട്, തിരുമേനി ഇതിനകത്ത് അക്ഷരത്തെറ്റ് കണ്ടുപിടിക്കാനാണോ ഇത്ര സൂക്ഷ്മമായിട്ട് ഇത് വായിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടുമേ വായിക്കൂ. പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ അങ്ങോട്ട് ചെന്നാൽ തിരുമേനി പത്രം മടക്കി വെക്കത്തോന്നില്ല, പത്രവും വായിക്കും ഭർത്താവും പറയും. വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും തിരുമേനിയെ കാണാൻ ചെന്നാൽ ആ വേദപുസ്തകം മെല്ലെ എടുത്തങ്ങ് മാറ്റി വെക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പത്രം വായിക്കുമ്പം ഇത് ഇങ്ങനെ കാണിക്കുന്നു, വേദപുസ്തകം വായിക്കുമ്പോൾ ഇത് മാറ്റി വെക്കുന്നു. അപ്പൊ ഞാൻ തിരുമേനിയോട് ചോദിച്ചപ്പോ തിരുമേനി പറഞ്ഞ മറുപടി, ഞാൻ വേദപുസ്തകത്തിൽ വലിയ പണ്ഡിതനൊന്നുമല്ല, പത്രം വായിച്ചാൽ കുറെ വാർത്തകളൊക്കെ കേൾക്കാം, പക്ഷേ ഞാൻ വായിക്കുന്ന വേദപുസ്തകം പഠിക്കുന്ന ഒരാളായിട്ട് അറിയപ്പെടുന്നതിനേക്കാൾ മനുഷ്യർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാനൊരു അവസരം കിട്ടിയാൽ അതാണ് എന്റെ സന്തോഷം. എന്നിട്ടും അതെനിക്ക് പൂർണ്ണമായി മനസ്സിലായില്ല. ഒരു വേള എന്നെ മനസ്സിലാക്കി തന്നൊരു രംഗം, ഒരു പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് തളർവാദ രോഗമാണ്, മൂത്ത മകൻ ക്യാൻസറാണ്, രണ്ടാമത്തെ മകൾക്കും എന്തോ ഒരു രോഗ സംഭവമുണ്ട്. തിരുമേനിയുടെ അടുത്ത് വന്ന് എപ്പോഴും കൈ നീട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കാണുമ്പോഴേ അവനെ എങ്ങനെ ഓടിച്ചു വിടാമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കൊല്ലം അരമനെ ഉള്ള സമയത്താണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ തിരുമേനി ആരും കാണാതെ ഇതൊന്ന് കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന പണി, കൂടെ നിൽക്കുന്നവരെല്ലാം ഓരോ ജോലി ഏൽപ്പിക്കും, അതെടുത്തോണ്ട് വാ, അവിടെ പോയി ചെടിക്ക് വെള്ളം ഒഴിക്കുക, അല്ലെ പള്ളിയിൽ കുർബാന നമസ്കാരം തുടങ്ങാൻ പോവാ, പോയി കുന്തിരിക്കൊക്കെ എടുത്തു വെക്ക്, എല്ലാരെയും അവിടുന്ന് പായിച്ചു വിട്ടിട്ട് അതെടുത്തൊന്ന് കൊടുക്കും, കയ്യിൽ എന്താണോ അതെടുത്തും കൊടുക്കും. ചില പ്രാവശ്യമൊക്കെ മറ്റുള്ളവരുടെ നിന്ന് പൈസ കടം വാങ്ങിക്കുന്ന കണ്ടിട്ടുണ്ട്. കടം വാങ്ങിച്ചിട്ട് ആർക്ക് സഹായിക്കാൻ പറ്റുമോ ആ മനുഷ്യർക്ക് അത് കൊടുക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ പുറത്തേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അരമനയുടെ തൊട്ടു മുമ്പിൽ ഒരു ഗ്യാസ് സ്റ്റേഷൻ ഉണ്ട്, നമ്മുടെ നാട്ടിൽ പറയും പെട്രോൾ പമ്പ്, ആ പെട്രോൾ പമ്പിൽ കയറി യാതൊരു ഉളുപ്പുമില്ലാതെ അവരോട് പറയും, ഞാൻ തിരിച്ചു വരുമ്പം പൈസ തരാം. ചിലപ്പം തിരിച്ചു വരുമ്പോ ഇതൊന്നും ഓർത്തോണ്ടല്ല വരുന്നത്, ആഴ്ചകൾ കഴിയുമ്പോഴാണ് ഡ്രൈവറോ കൂടെയുള്ളവരോ ഓർമ്മിപ്പിച്ചിട്ട് ഡീസലിന്റെ പൈസ കൊടുക്കും. കൈ കിട്ടുന്ന പൈസ ഡീസലിന് പോലും മാറ്റി വെക്കുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് കൊടുത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ അഭിഷിക്തന്റെ അനുഗ്രഹം പങ്കുവച്ചവരുടെ കൂട്ടത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്. ഞാൻ എല്ലാവരും ഒരാളെ മാത്രം പറഞ്ഞ് സന്തോഷിക്കുകയല്ല, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആമുഖത്തിൽ ഒരു കാര്യം പറഞ്ഞത്, എല്ലാ മനുഷ്യർക്കും ഇതുപോലെയുള്ള കൃപയുള്ളവരാണ്. പക്ഷെ നമ്മൾ അത് ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടുത്തും. അതിനൊരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു സഹായിക്കണം എന്ന് പറയുന്ന ഒരു സംഭവം ഫേസ്ബുക്കിലൂടെയോ ഒരു മീഡിയയിലൂടെയോ ഒരു റിക്വസ്റ്റുമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നാൽ പെട്ടെന്ന് നമ്മൾ അവരെ സഹായിക്കാറുണ്ട്. പക്ഷെ ചിലരൊക്കെ പറയും അതൊരു ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അത് അവൻ മദ്യപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കൊടുക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തും, ഈ പ്രസംഗിക്കുന്ന സാറ് കൊടുക്കാൻ മടി കാണിക്കുകയും ചെയ്യും. എന്റെ മനസ്സിലാക്കൽ അങ്ങനെ കാത്തിരുന്നാൽ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നത് വരെ ഒരു ദരിദ്രനോടും നമുക്ക് സുവിശേഷം അറിയിക്കാനും പറ്റത്തില്ല, ഒരു മനുഷ്യനെയും നമുക്ക് സഹായിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ചെയ്യുവാൻ പറ്റുന്ന സ്നേഹത്തിന്റെ ഭാവം, അത് പണമായിട്ടോ സ്നേഹമായിട്ടോ കരുതലായിട്ടോ പ്രാർത്ഥനയായിട്ടോ പങ്കുവെക്കുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത്. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പുരോഹിതന്മാർക്ക് വേണ്ടി മാത്രമല്ല, സകല ക്രൈസ്തവ മേഖലയിലുള്ള ക്രിസ്തീയ സമൂഹത്തിലെ മുഴുവൻ പുരുഷനും സ്ത്രീക്കും ഒരുപോലെ നിയോഗമായി തീരുവാൻ ഈ കുലീനമായ ചിന്ത പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ജന്മദിനത്തിൽ ആശംസ പറഞ്ഞ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടും എന്നെ കേട്ടതായ എല്ലാവരോടും ഒരു അപേക്ഷ കൂടി വെക്കുന്നു. പ്രാർത്ഥിക്കണം. ദൈവ നിയോഗങ്ങൾ എന്റെ കയ്യിൽ ഒന്നുമില്ല, ദൈവത്തിന്റെ കൃപ മാത്രമേ ഉള്ളൂ. യാതൊരു ക്വാളിഫിക്കേഷനോ ഒരു നന്മയും ഇല്ലാത്ത ഒരു ബലഹീനനായ അച്ഛനാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കുന്നു. വലിയവനായ ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ നന്ദി അച്ഛാ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു വാക്യത്തെ ആസ്പദമാക്കി വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗം പ്രിയപ്പെട്ട ഐസക് പ്രകാശിച്ചൻ നടത്തി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ വായിക്കാവുന്ന വാക്യങ്ങളെക്കാൾ പ്രധാനമായി തന്റെ ജന്മദിനത്തെക്കാൾ വലുത് ദൈവം വിളിച്ച വിളിയുടെ ശുശ്രൂഷയാണ് എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടുകൊണ്ടായിരിക്കാം ആ ശുശ്രൂഷയുടെ തുടക്കം കുറിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അച്ഛന് ബൈബിൾ ധ്യാന വിഷയമായി നമുക്ക് മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാഷണം നടത്തിയത്. എളിയവരോട് സദ്വർത്താനം പോഷിക്കുവാനും ഈ വാക്യം ഒരുപക്ഷെ സാധാരണ ഞങ്ങളൊക്കെ പ്രത്യേകിച്ച് എനിക്കൊക്കെ കഴിവതും വായിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ്. മറ്റൊന്നും കൊണ്ടല്ല, വാക്യത്തോടുള്ള താല്പര്യക്കുറവല്ല. ഈ വാക്യമൊക്കെ വായിക്കുമ്പോഴും നമ്മൾ വേദവസത്തിൽ ശിഷ്യന്മാർ ശുശ്രൂഷ ചെയ്യുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ടല്ലോ, അത് കേട്ടുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്ന്. പലപ്പോഴും ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിൽ വല്ലാതെ ഒരു കുത്തുകൊള്ളാറുണ്ട്. വൈദിക പദവിയിലൊക്കെ അല്ലെങ്കിൽ ശമ്മാസനായിട്ടൊക്കെ വരുമ്പോൾ ആദ്യം പത്രം കൂടെ ശുശ്രൂഷ നടക്കുമ്പം വേദവസം എടുത്തു നിന്ന് വായിക്കാൻ തരുന്ന ഭാഗമാണ്. ഇതൊക്കെ അന്നത്തെ നിഷ്കളങ്കതകളൊക്കെ ഇന്നത്തെ ജീവിതത്തിലുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ അന്ന് ഇത് വായിച്ചപ്പോഴുണ്ടാകുന്ന അത്രയും നന്മയൊക്കെ ഹൃദയത്തിൽ, അന്ന് നന്മ ഒത്തിരി ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, പക്ഷെ താരതമ്യം ചെയ്യുമ്പോൾ ദൈവമുമ്പാകെ ഉണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ തോന്നുന്ന വല്ലാത്തൊരു ഉൾഭയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭാഗമൊക്കെ കഴിവതും വായിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത്. എങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഈ വാക്യം എടുത്ത് ഉപയോഗിക്കുമ്പോഴൊക്കെയാണ് ഈ ശുശ്രൂഷയോട് ദൈവമേ കുറെ കൂടെ ഒക്കെ അടുത്ത് വരണം, അല്ലെങ്കിൽ കുറെ കൂടെ ഒക്കെ ചിന്തിക്കണം, ശ്രദ്ധിക്കണം എന്നൊക്കെ തോന്നുന്നു. തീർച്ചയായിട്ടും അച്ഛന്റെ ഈ വാക്യമെടുത്ത് അച്ഛൻ ഈ പ്രഭാഷണം നടത്തിയപ്പോഴ് ഒന്നുകൂടെ ഒരു ആത്മീയ ജീവിതത്തിന്റെ പുതുക്കലിന് ഇടയായി തീർന്നു, അല്ലെങ്കിൽ ആത്മജീവിതത്തിലൊരു നവീകരണത്തിന്റെ സാധ്യതയായി മുഖാന്തരമായി മാറി എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ കൂടുതൽ ആ വിഷയത്തിലേക്ക് ഒന്നും പ്രവേശിക്കുന്നില്ല. ഞങ്ങളുടെയൊക്കെ ശുശ്രൂഷയില് ഇവിടെ നൽകുന്ന ദൈവവിളിയുടെ പൂർണ്ണത വെളിപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങളാണ്: എളിയവരോട് സദ്വർത്താനം ഘോഷിക്കുക, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ പകരുക. എളിയവരെ സദ്വർത്താനം ഘോഷിക്കണമെങ്കിൽ അതിനൊരു പ്രത്യേക ആത്മാവ് വേണം. ആ ആത്മാവായിരിക്കട്ടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ബലഹീനരായ ഞങ്ങളെയൊക്കെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത്. അച്ഛനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. അതോടൊപ്പം ശ്രേഷ്ഠരായ രണ്ട് പിതാക്കന്മാരെ, വിശുദ്ധരായ രണ്ട് മൂന്ന് പിതാക്കന്മാരെയൊക്കെ, ബർസോമയെയും കൗമയൊക്കെ പിതാക്കന്മാരെ ഒക്കെ ഓർത്തു. അതോടൊപ്പം തന്നെ നമ്മുടെ മുമ്പിൽ ജീവിച്ച് മൺമറിഞ്ഞു പോയ രണ്ട് ശ്രേഷ്ഠ പിതാക്കന്മാരെയും അച്ഛൻ അനുസ്മരിച്ചു. മാത്യു സ്തുതിയും ബാബയും അതുപോലെ പിപ്പാന സിരിമേനിയും, ഇവരുടെയൊക്കെ ജീവിതം അതിശയത്തോടെ നോക്കി നിൽക്കാനേ പലപ്പോഴും കണ്ടിട്ടുള്ളൂ. പ്രത്യേകിച്ച് അച്ഛൻ ഓർപ്പിച്ചതുപോലെ മാത്യു സ്തുതി ബാബ കുമ്പിട്ട് എഴുന്നേറ്റ് മുകളിലോട്ട് നോക്കുന്ന നോട്ടമൊക്കെ ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മളൊക്കെ ആ നോട്ടം എത്ര നോക്കിയാലും അത് ഇവിടെ പതിയുന്നുള്ളതാണ്. പക്ഷെ തിരുവേനിയുടെയൊക്കെ ആ നോട്ടം കണ്ണുകൾ കാണുമ്പോൾ ആ ഭക്തിയുടെ ഒരു വലിയ ഒരു വെട്ടം തന്നെ നമുക്ക് കണ്ടെത്താനായി സാധിക്കും. തീർച്ചയായിട്ടും ഇതുപോലുള്ള പിതാക്കന്മാരുടെ വിശുദ്ധ ജീവിതമൊക്കെ നമുക്ക് വലിയ മാതൃകയുള്ളത്. ഇങ്ങനെയുള്ള പിതാക്കന്മാരെ ദാനം ചെയ്ത ഈ സഭയെ നമുക്ക് വാഴ്ത്താം. അതിന്റെ ഭാഗമായി നമ്മളെ ആക്കിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അച്ഛനോട് വളരെ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നന്ദി അഭിജോയിച്ചിന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രത്യേകിച്ച് നമ്മൾ സ്ഥിരം ഓർക്കാറുള്ള പേരുകളൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. സമയത്തിന്റെ പരിമിതി വേണ്ടി ഞാൻ പ്രത്യേകിച്ച് പേരുകളൊന്നും തന്നെ പറയുന്നില്ല. അനുതാപത്തിന്റെ ഒരു ഗീതം രണ്ടീരടി പാടിയതിനു ശേഷം നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ദൈവവും ഭാഗ്യം ഓർത്തുകൊണ്ട് മധ്യസഭ പ്രാർത്ഥന.
കർത്താവേ, കറയില്ലാത്ത ഹൃദയമേനീക്കരുളിടാമേ, പിഴയധികാരം ചെയ്തതില മുന്നേ കാളതു വഷളായി. കർത്താവേ, എൻ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായും പുതുക്കണമേ.
പിതാവ് നമ്പർ പരിശുദ്ധ രൂഹായിരിക്കും സ്തുതി ആദിമുതലേ ആമി. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ദൈവമായ കർത്താവെ, പുതിയ പ്രഭാതം ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകി. കഴിഞ്ഞ രാത്രിയിൽ സുഖമായിട്ട് നിദ്ര ഞങ്ങൾക്ക് നൽകി. അനേകർ ഈ പ്രഭാതം കാണാതെ ഈ ലോകം വിട്ടു പോയിരിക്കുന്ന ഈ സമയത്ത് അല്പസമയം അവിടുത്തെ വചനങ്ങൾ കേൾക്കുവാനും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളൊക്കെയും പരിശോധിച്ചു നോക്കുവാനും മറ്റുള്ളവർക്ക് ശുശ്രൂഷിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെല്ലാവരെയും അവരുടെ കയ്യിൽ വരമേൽപ്പിക്കുന്നു. രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടുമ്പോൾ എന്റെ നാമം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയ സകല തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമായ കർത്താവെ, ഓരോ ദിവസവും അനുഗ്രഹപ്രദമായി ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവമായ കർത്താവെ, പ്രത്യേകമായിട്ട് ഇന്ന് വചനം സംസാരിച്ച പ്രത്യേകമായിട്ട് ഐസക്കച്ചനെ അവർക്ക് കയ്യിൽ പരമേൽപ്പിക്കുന്നു. ജന്മദിനം ആഘോഷിക്കുമ്പോൾ ശുശ്രൂഷകളൊക്കെയും അവിടെ നിന്ന് മാനിക്കണമേ. ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ തിരുസാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമേ. അനേകർക്ക് അവിടുത്തെ വചനങ്ങൾ പകർന്നു കൊടുക്കുവാനും അവിടുത്തെ തിരുശരീരത്വങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ അനേകർക്ക് അവിടുത്തെ പ്രാർത്ഥനകളിൽ സങ്കേതം പ്രാപിക്കുവാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവെ, എല്ലാ ജനങ്ങളെയും അവർക്ക് കയ്യിൽ പരമേൽപ്പിക്കുന്നു. രോഗത്തിലും പ്രയാസത്തിലും ജോലി നഷ്ടപ്പെട്ടവരും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവരും ദാമ്പത്യ ജീവിതത്തിൽ സമാധാനമില്ലാതെ വിഷമിക്കുന്നവരെയും കല്യാണപ്രായമായിട്ടും കല്യാണം നടക്കാതെ ദൈവമായ കർത്താവ് എല്ലാവരെയും അവർക്ക് കയ്യിൽ പരമേൽപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കാട്ടിലും ഉപരിയായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ ആബാ പിതാവേ, നിന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നെ ആശ്രയിച്ചുകൊണ്ട് നിന്റെ ഹിതപ്രകാരം ജീവിക്കുവാൻ, ഞങ്ങളുടെ ഹിതമല്ല അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഈ ചെറിയൊരു കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുസാന്നിധ്യവും സന്തോഷവും സമാധാനവും സ്നേഹവും ഞങ്ങളുടെ ഭവനങ്ങളിൽ വാഴുമാറാകണമേ. ദൈവമായ കർത്താവെ, പരിശുദ്ധ സഭയിൽ ശാന്തിയും സമാധാനവും വാഴുമാറാകണമേ. ദൈവമായ കർത്താവെ, പരസ്പരം കൂടുതൽ മനസ്സിലാക്കുവാനും ക്ഷമിക്കുവാനും കരുതുവാനും ഞങ്ങളെ സഹായിക്കണമേ. രോഗത്തിലും പ്രയാസത്തിലും ആയിരിക്കുന്നവരെ സന്ദർശിക്കണമേ. അവരെ ശുശ്രൂഷിക്കുന്നവരെ നീ ബലപ്പെടുത്തണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും കടപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളെ എല്ലാ കുടുംബങ്ങളെയും ഈ ലോകത്തിലെ എല്ലാ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരെയും അവരുടെ കയ്യിൽ ബലമേൽപ്പിക്കുന്നു, കാത്തു പരിപാലിക്കണമേ. ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവരെയും ഇമ്പമുള്ള പ്രവീസയിൽ പ്രാർത്ഥിക്കണമേ. ഈ വിശുദ്ധ ദിനങ്ങളിലൊക്കെയും ദൈവമേ, അവിടുത്തെ മക്കളോടൊപ്പം വിശുദ്ധ ജീവിതം നയിക്കുവാൻ പ്രാപ്തരാക്കണം. ഞങ്ങൾ നിനക്കുന്ന ഏകജാതനും വിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. കണ്ണുള്ള ദൈവമേ പാദനയോടെ സ്വർമ്മിക്കുന്നു വിളിക്കുന്നു നല്ലവനെ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് കൃപയാൽ ഞങ്ങളെ ആചനങ്ങൾ നൽകുമാറാകണമേ.
ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന പുത്രന്റെ കൃപയും പരിസ്ഥിതിയുടെ സംബന്ധവും ആവാസവും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളോടും കുടുംബങ്ങളോടും ഇത് നേതൃത്വം കൊടുക്കുന്നവരോടുകൂടിയും നമ്മുടെ ഭദ്രാസനത്തോടും നമ്മുടെ സഭയോടും സഭയിലെ എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളോടും ലോകമാസകാലം കഷ്ടതയിലും പ്രയാസത്തിലും ദുഃഖത്തിലും രോഗത്തിലും ഭീഷണിയിലും ഭയത്തിലും കഴിയുന്നവരോടുകൂടിയും നമ്മളൊന്ന് വാങ്ങിപ്പോയവരോടുകൂടിയും ഇപ്പോഴും എപ്പോഴും നേക്കുണ്ടായിരിക്കുമാറാകട്ടെ.
അനുഗ്രഹീതമായ ശുശ്രൂഷയില് നേതൃത്വം നൽകിയ എല്ലാവരോടും സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, അതോടൊപ്പം വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത നമുക്ക് പങ്കിട്ട ഐസക് വി പ്രകാശച്ചൻ, അതുപോലെ തന്നെ ബിജോയി അച്ഛൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇന്ന് ഡോക്ടർ വി സി വർഗീസച്ചനെ സംബന്ധിക്കാനായിട്ട് സാധിച്ചില്ല, അച്ഛന് മറ്റൊരു തരം കൊണ്ട് എന്നോട് പറയുകയുണ്ടായി. അച്ഛനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതുപോലെ ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം അനേവരെയും ആഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.